വിശേഷം സിനിമയിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയ ആനന്ദ് മധുസൂദനാണ് നമുക്കൊപ്പം. നമസ്കാരം.
നമസ്കാരം.
ആദ്യം ഈ സംസാരം തുടങ്ങുമ്പോൾ പഴയ ഒരു താജ്മഹൽ ചായപ്പൊടിയുടെ
ഇൻസ്പിറേഷൻ ഉണ്ട്.
അതെ, ഒരു തബല പോർഷൻ കേട്ട് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു കുട്ടി. അതിനുശേഷം അച്ഛൻ ചെണ്ട പഠിക്കാൻ ചേർക്കുന്നു. അവിടെ തുടങ്ങുകയാണ് ആനന്ദ് എന്ന മ്യൂസീഷ്യന്റെ സംഗീതയാത്ര എന്നിങ്ങനെ എഴുതിയത് വായിച്ചു. നമുക്കും അവിടെ നിന്ന് തന്നെ സംസാരിച്ച് തുടങ്ങാം.
അതെ, അതായത് എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിലെ ഏറ്റവും ആദ്യത്തെ ടേണിംഗ് പോയിന്റ് ഒരുപക്ഷെ ഒരു താജ്മഹൽ ചായപ്പൊടിയുടെ പരസ്യമായിരിക്കാം. കാരണം അന്ന് ദൂരദർശനാണ് നമുക്കൊക്കെ വീട്ടിൽ കിട്ടുക. നൊസ്റ്റാൾജിക് എലമെന്റ് ആണ്. അപ്പൊ ദൂരദർശനിൽ ഈ പരസ്യം വരും, ഉസ്താദ് സാക്കിർ ഹുസൈനും ഉസ്താദ് അല്ലാറക്കയും അച്ഛനും മകനും ഇരുന്ന് തബല വായിച്ച് അവസാനം കുട്ടി തീർക്ക് കഴിയുമ്പോൾ വാത്താച്ച് എന്ന് പറയും. അപ്പൊ ഇതെന്താണ് ഉപകരണം എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറഞ്ഞുതരും തബലയാണെന്നുള്ളത്. പക്ഷെ അന്ന് കാലത്ത് എന്റെ നാട്ടില് തബല പഠിപ്പിക്കാനൊന്നും അങ്ങനെ ആരെയും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അങ്ങനെയാണ് അച്ഛൻ തബലയില്ല, ഇവിടെ ചെണ്ട പഠിക്കാൻ പറ്റും, നിനക്ക് വേണമെങ്കിൽ ചെണ്ട പഠിച്ചു എന്ന് പറഞ്ഞു. അന്ന് എനിക്കൊരു 3.5-4 വയസ്സേ ഉള്ളൂ. അങ്ങനെ ചെണ്ട പഠിക്കാൻ കൊണ്ടുപോയി, ചെണ്ട പഠിക്കാൻ കൊണ്ടുപോയി. ചെണ്ടയ്ക്ക് ചേർക്കുന്ന സമയത്ത് പിന്നീട് എൻ്റെ ഗുരുനാഥനായ വ്യക്തി കലാമണ്ഡലം ശിവദാസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആള് ആദ്യം എന്നെ കണ്ടപ്പോൾ ചോദിച്ചു, ഈ കുട്ടിയല്ലേ, അന്ന് കല്ലിലൊക്കെയാണ് കുട്ടി പഠിക്കുക. നമ്മൾ ചെണ്ട പഠിക്കുക എന്ന് പറഞ്ഞാൽ കരിങ്കല്ലുമേ ആണ് കുട്ടി പഠിക്കുക. കൊച്ചു കൈയാണ് ഇത് പറ്റുമെന്നൊക്കെ ചോദിച്ചു, ഒരു സംശയത്തിലായിരുന്നു. പിന്നെ ഈ എനിക്ക് തോന്നുന്നു ഈ നമ്മൾ ബോധമില്ലാത്തത് ഒരു ധൈര്യമാണെന്ന് പറയുന്ന പോലെയായിരുന്നു തോന്നുന്നു എൻ്റെ കാര്യങ്ങൾ. അന്നേരം അതൊരു ആവേശമായിരുന്നു, അങ്ങനെ പഠിച്ചു. പക്ഷെ അവിടെ നിന്നാണ് ഞാൻ എൻ്റെ മ്യൂസിക് അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ, കലാകാരൻ എന്നുള്ള രീതിയിലുള്ള ഒരു യാത്ര തുടങ്ങുന്നത്.
അതിനുശേഷം അത് സ്വയം നമ്മൾ തിരിച്ചറിയുന്ന ഒരു ഒരു പോയിന്റ് ഉണ്ടാവും. അതെങ്ങനെയായിരുന്നു നമ്മുടെ സ്കൂൾ കാലഘട്ടം, നമ്മുടെ യൂത്ത് ഫെസ്റ്റിവൽ, അതൊക്കെ എങ്ങനെയായിരുന്നു?
അതായത് ഞാൻ എൻ്റെ അച്ഛന് ബാങ്കിലായിരുന്നു ജോലി. അപ്പൊ അദ്ദേഹം ട്രാൻസ്ഫർ ആവുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ ഒരു സ്ഥലത്തേക്ക്
മാറിക്കൊണ്ടിരിക്കും.
അപ്പോൾ അതൊരു അവസരമാണ്. കാരണം നമുക്ക് പല മനുഷ്യരെ കാണാം, പല രീതിയിലുള്ള കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാർ. നമ്മൾ കുറേ കാലം തമിഴ്നാട്ടിലുണ്ടായിരുന്നു, അപ്പോൾ തമിഴ് പഠിക്കാൻ പറ്റി, തമിഴ് എഴുതാനും വായിക്കാനും പഠിച്ചു. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഭാഷയാണ് തമിഴ്. അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ ലൈഫിൽ സ്വാധീനിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് പലയിടത്തും പോകുമ്പോൾ പല തരത്തിലുള്ള മ്യൂസിക് അവരുടെ. ഇപ്പോൾ എൻ്റെ അച്ഛൻ ജോലി ചെയ്തിരുന്നത് തമിഴ്നാട്ടിൽ വലിയ സിറ്റിയിലൊന്നായിരുന്നില്ല. ആദ്യം ജോലി ചെയ്തിരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡിണ്ടീവനം എന്ന് പറഞ്ഞ സ്ഥലമുണ്ടായിരുന്നു. അപ്പോൾ സ്ഥലമുണ്ട്, അതിൻ്റെ അടുത്ത് ദീവാനൂർ എന്ന് പറഞ്ഞൊരു കുഗ്രാമത്തിലാണ് എൻ്റെ അച്ഛൻ്റെ. RBIയുടെ റൂൾ പ്രകാരം റൂറൽ ഏരിയയിൽ ബ്രാഞ്ചുകൾ ഉണ്ടാവണം എന്നുള്ളതുകൊണ്ട് വെച്ചിരിക്കുന്ന ബ്രാഞ്ചാണ് അതൊക്കെ. അതിന് ചുറ്റി ഈ കപ്പലണ്ടി കൃഷി പോലെയാണ്. കൗബീനം ഉടുത്ത് കസ്റ്റമേഴ്സ് വരുന്നൊരു ബ്രാഞ്ചായിരുന്നു അത്. അപ്പോൾ അതൊരു പുതിയ കാഴ്ചയായിരുന്നു, ഞാൻ അതുവരെയ്ക്കും ഇങ്ങനെ കണ്ടിട്ടുമില്ല ആൾക്കാരെ. അവർ പാടുന്ന പാട്ട്, അവരുടെ കാര്യങ്ങൾ, അവരുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ, ഇതൊക്കെ അങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ചെണ്ടയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. പാരലലി അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കോഴിക്കോട്ടേക്ക് മാറി. കോഴിക്കോട് പേരാമ്പ്ര, പേരാമ്പ്ര വന്നപ്പോഴത്തേക്കും എൻ്റെ സൗഹൃദങ്ങളെല്ലാം ഈ മ്യൂസിക്കിനോട് ചേർന്ന ആളുകളായി മാറി. പെട്ടെന്ന് ഒരു 7-ാം ക്ലാസ്സിലൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ ബാൻഡ് എന്നുള്ള കോൺസെപ്റ്റും ഒക്കെ തലയിൽ വന്നു.
ആ
വന്ന് ബാൻഡ് എന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ വന്നെങ്കിൽ എനിക്ക് അതിനകത്ത് ടെക്നിക്കൽ നോളജ് ഒന്നും ഇല്ല കാര്യമായിട്ട്. കീബോർഡ് ഉള്ളതാണെങ്കിൽ പോലും ചെറിയൊരു കീബോർഡൊക്കെ കാസിയോന്റെ അതിൻ്റെ വലിയച്ഛൻ വാങ്ങിച്ചു തന്നതാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇതേ ഉള്ളൂ. ബട്ട് ഐ സ്റ്റാർട്ടഡ് കമ്പോസിങ് ഒരു ആ പോയിന്റ് തൊട്ടേ ഉണ്ട്. ഒരു 7-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തൊട്ടേ കമ്പോസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അന്ന് കമ്പോസ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് വീടിൻ്റെ അടുത്തുള്ള, ഷാരോൺ എന്ന് പറഞ്ഞിട്ട്. ഷാരോൺ വരും, ഷാരോൺ വരികൾ എഴുതും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ട്യൂൺ ചെയ്യുകയും അയാൾ വരി എഴുതുകയൊക്കെ ചെയ്തിട്ടാണ് ആദ്യ പാട്ടുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ പാട്ടുകൾ അവതരിപ്പിക്കാൻ വേദികൾ ഉണ്ടാവണം. അപ്പം എല്ലാവരും ഈ സിനിമ അന്ന് ഗാനമേളകളുടെ കാലഘട്ടമാണ്, നമുക്ക് ഈ ബാൻഡ് എന്ന് പറഞ്ഞാലൊന്നും ആർക്ക് അറിയില്ല. അപ്പൊ അതിനുള്ള അവസരങ്ങൾ നോക്കി നടക്കും. അപ്പൊ സ്കൂളിൽ പറയും. അപ്പൊ ഫ്രണ്ട്സ്, ഇപ്പൊ എബിൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, അവൻ ഗിറ്റാർ വായിക്കും. ഒരു പ്രവീൺ ഉണ്ട്, പാട്ട് പാടും. ഒരു സായി പ്രകാശനുണ്ട്, തബല വായിക്കും. അങ്ങനെ പല 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 ആളുകളാണ്. അവരൊന്നും ഇപ്പൊ മ്യൂസിക് ഫീൽഡായിട്ട് അങ്ങനെ നിൽക്കുന്ന ആൾക്കാരല്ല, പക്ഷെ ദേ ഓൾ വേർ ദേർ. ദാറ്റ് വാസ് എ ഹാപ്പി സ്പേസ്. പുതിയ കാര്യങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഒരു സിനിമയുടെയും പാട്ട് കേട്ടിട്ട് അത് അതല്ല നമ്മൾ പിന്നീട് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് വായിക്കാനല്ല പോകുന്നത്. ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ട് വിളിച്ചിട്ടൊക്കെ ഉണ്ട്, ഇവർ ഗാനമേളയല്ലേ നിങ്ങൾ അവതരിപ്പിക്കാന്ന് ചോദിച്ചിട്ട് വിളിക്കും. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ഗാനമേളയ്ക്കുള്ള ലൈറ്റ് ഉണ്ടാവില്ല. വലിയ കാര്യമായിട്ട് യൂണിഫോം ഒക്കെ അന്ന് വാങ്ങിച്ച്
എല്ലാവരും
ഒരേപോലെ യൂണിഫോം ഒക്കെ ഇട്ട് പോയി. അതിന് വണ്ടിയൊക്കെ വിളിച്ച് പോവും, വണ്ടി കാശുപോലും കിട്ടൂല, അങ്ങനെയൊക്കെയുള്ള ഇതുണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ അത് ഭയങ്കര രസമുള്ള അനുഭവങ്ങളും എക്സ്പീരിയൻസുമാണ്. അത് ചെയ്യാൻ പറ്റി. അവിടെ നിന്നാണ് ഞാൻ തീരുമാനമെടുക്കുന്നത് എൻ്റെ എൻ്റെ കരിയർ ഇതാണ്, ഞാൻ മ്യൂസിഷ്യനാവും. ഒരു സമയത്ത് ഈ കളി നമ്മൾ സ്വാഭാവികമായിട്ടും പിള്ളേരായതുകൊണ്ട് കളിച്ച് നടക്കുന്ന സമയത്ത് എൻ്റെ അച്ഛനും കൂടി ഒരു സമയത്ത് ഒരു ചോദ്യം വെച്ചു, നിനക്കിതെല്ലാം ആവാൻ പറ്റില്ല, അപ്പോൾ ഏതെങ്കിലും ഒന്ന് അത് നോക്കൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ മ്യൂസിക് ആയിരുന്നു എൻ്റെ ചോയ്സ്, ഞാൻ അതിൻ്റെ പുറകെയാണ് പോയത്. അപ്പോൾ പിന്നീട് ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞപ്പോൾ ഇതാണ് തീരുമാനിച്ചു പോകുമ്പോൾ പിന്നെ അതിലേക്കാണ് നമ്മൾ എല്ലാം എല്ലാം ആലോചിക്കുന്ന മുഴുവൻ ചിന്തിക്കുന്ന മുഴുവൻ അതിലേക്ക് എങ്ങനെ എത്താം, അതിൻ്റെ വഴികൾ എന്തൊക്കെയാണ്. അപ്പം അന്ന് യാനിയും ഇവരൊക്കെയുള്ള മ്യൂസിക് കേൾക്കുന്നുണ്ട്. അപ്പോൾ സിനിമയല്ലായിരുന്നു ഫസ്റ്റ് ചിന്തയിൽ വന്ന കാര്യം.
മ്യൂസിക്കിൽ
ആ ഇൻഡിപെൻഡൻറ്റ് സ്പേസ്, അതും വോക്കലിസ്റ്റ് ഉണ്ടാവണമെന്നില്ല, ലിറിക്സ് ഉണ്ടാവണമെന്നില്ല, ഇൻസ്ട്രുമെൻ്റൽ ആവാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് കൂടുതൽ ചിന്തിച്ചിരുന്നത്. ആ ചിന്ത നമ്മളെ കൊണ്ടുപോയി എത്തിച്ചത് ഒരു സമയത്ത് ഞാൻ ഓൾറെഡി കമ്പോസ് ചെയ്യാനൊക്കെ തുടങ്ങിയപ്പോൾ പേപ്പറിലൊരു പരസ്യം, അങ്ങനെ യാത്ര ചെയ്ത് ഞാൻ ഒറ്റപ്പാലത്തെത്തി. ഈ പറഞ്ഞവർ അച്ഛന് സ്ഥലം മാറ്റം പോകുമല്ലോ, ഒറ്റപ്പാലത്തെത്തി കഴിഞ്ഞപ്പോൾ പേപ്പറിലൊരു പരസ്യം കണ്ടു, ഏതോ ടെലിവിഷൻ പ്രോഗ്രാമിനും മ്യൂസിക് കമ്പോ അല്ല അഭിനയിക്കാൻ ആൾക്കാരെ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അഭിനയിക്കാൻ നമുക്ക് നോക്കുന്നില്ല, എന്നാലും ഈ പറഞ്ഞ മാതിരി ധൈര്യം ഉള്ളതുകൊണ്ട് മ്യൂസിക് കമ്പോസർ ആവാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ വിളിച്ചു. പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന പ്ലസ് വണ്ണൊക്കെ പഠിക്കുന്ന ആളാണ്. അപ്പോൾ അതവർ എന്നെ കണ്ടിട്ട് അവർക്ക് ആ അത്ഭുതം തോന്നി തോന്നുന്നുണ്ട്, ഇത് എവിടെ നിന്ന് വന്നാന്ന് പോലെ മനസ്സിലാവാത്തൊരുത്തൻ. നമ്മുടെ ഒരു ഔട്ട്ലുക്ക് വെച്ചൊരു കൊറിയൻ ചായയും ഒക്കെ ഉള്ളതുകൊണ്ട് ഇത് ഏതരവെന്നുള്ള മാതിരിയാണ് ആൾക്കാർ നോക്കിയിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് അത് അവരൊരു അവസരം തന്നു എനിക്ക് ചെയ്യാൻ. ആ ചെയ്യാൻ നേരത്താണ് എനിക്ക് മനസ്സിലായത് എനിക്കൊരു പിണ്ണാക്കും അറിയില്ല ഇതിനെക്കുറിച്ച്. കാരണം ടെക്നിക്കലി ഇപ്പം നമ്മൾ സൗണ്ട് സ്റ്റുഡിയോയിൽ പോകുന്നു, കൂടുതൽ സൗണ്ട് എഞ്ചിനീയേഴ്സായിട്ട് മിംഗിൾ ചെയ്യുന്നു, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മളൊരു വട്ടപൂജയാണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ, മറ്റെന്ന് വെച്ചാൽ സ്കൂളിൽ നിൽക്കുമ്പോൾ നമ്മൾ ഹീറോ ആവും, നമ്മൾ കലോത്സവ വേദികളിൽ രാജാവായി വാണുന്ന ഒരു സമയത്ത് നമുക്ക് ടീച്ചേഴ്സിൻ്റെ മുമ്പിലും അത്യാവശ്യം പെൺപിള്ളേരുടെ മുമ്പിലൊക്കെ നമ്മൾ സ്റ്റാറായിട്ട് നടക്കുന്ന ഒരു സമയമുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ സ്വയം റിയലൈസ് ചെയ്യുമല്ലോ നമുക്കൊന്നും അറിയത്തില്ല എന്ന്. അത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കുക എന്നുള്ളൊരു കാര്യത്തിലേക്ക് ആയി. എന്തായാലും പഠിക്കണം, എന്തെങ്കിലും പഠിക്കണം. അപ്പോൾ അതിലേക്കായി ചിന്തയും കാര്യങ്ങളും. അത് പഠിച്ചാൽ എനിക്ക് അത് പഠിക്കുന്ന ഒരിക്കലും സൗണ്ട് എഞ്ചിനീയർ ആവാനല്ല, എൻ്റെ മ്യൂസിക് കമ്പോസിങ് കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരു മ്യൂസിക് ഡിറക്ഷൻ ലെവലിലേക്ക് അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളിലേക്ക് ഹെൽപ്ഫുൾ ആവും. വെറുതെ എന്തെങ്കിലും പഠിക്കുന്നതിനേക്കാളും നല്ലതാണ് എനിക്ക് ഹെൽപ്ഫുൾ ആവുന്ന എന്തെങ്കിലും
എൻജോയ് ചെയ്യാൻ
പറ്റുന്ന കാര്യം. അപ്പോൾ ഫിസിക്സ് ഞാൻ എൻജോയ് ചെയ്തിരുന്നില്ല, പക്ഷേ സൗണ്ട് എഞ്ചിനീയറിംഗിൻ്റെ ഫോമാറ്റിലാവുമ്പോൾ ഞാൻ എൻജോയ് ചെയ്യാൻ പഠിച്ചു. മാത്തമാറ്റിക്സ് അങ്ങനെ ഞാൻ എൻജോയ് ചെയ്യാൻ പഠിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ നേരാവണ്ണം അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളത് പഠിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ആണ് സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കുന്നത്. ഞാൻ സ്കൂൾ ഓഫ് ഓഡിയോ എഞ്ചിനീയറിംഗ് എസ് ഐ എന്ന് പറഞ്ഞ സ്ഥാപനത്തിലാണ്, ചെന്നൈയിലാണ് പഠിച്ചത്. ഇപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ഒരുപാട് പേര് അവർ പഠിച്ച് ഇറങ്ങിയവരാണ്. ഞങ്ങൾ ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, മ്യൂസീഷ്യൻസ് തന്നെ, ജസ്റ്റിൻ വർഗീസ്, ഗോവിന്ദ് വസന്ത, ഞങ്ങളൊക്കെ അവിടെ നിന്ന് ഉള്ള ആളുകളാണ്. അപ്പോൾ അതും ഈ പറഞ്ഞ മാതിരി നമ്മുടെ ഒരു പട്ടിണിയും പരിപാട്ടൊക്കെ ആണെങ്കിലും ഹാപ്പി സ്പേസ് ആണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇത് തന്നെയാണ് തീരുമാനിക്കുന്നതും അതിലേക്കുള്ള വഴികൾ കണ്ടെത്തുന്നതൊക്കെ.
ഓക്കെ, അതിന് അപ്പോൾ ഈ തമിഴ്നാട്ടിലെന്ന് പറയുന്ന സമയത്ത് വളരെ മ്യൂസിക് റിച്ച് ആയിട്ടുള്ള ഒരുപാട് റൂട്ട്സ് ഉള്ള സ്ഥലമാണ്. അവിടുത്തെ മ്യൂസീഷ്യൻസ്, അവിടുത്തെ മ്യൂസിക് ഒക്കെ എങ്ങനെയാണ്?
അത് ബേസിക്കലി ഞാൻ കാണുന്നത് ഈ ഫോക്ലോർ കലകൾ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ. അപ്പം ഞാൻ എനിക്കൊരു അഡ്വാൻറ്റേജ് ഉള്ളത് ഞാൻ ഇവിടെ നിന്ന് തുടങ്ങുന്നതേ അവിടെ നിന്നാണ്. എനിക്ക് റൂട്ട്സ് ഉള്ളത് ഇവിടെ ചെണ്ടയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ഞാൻ കഥകളി ആസ്വദിക്കുന്ന ഒരാളാണ്. അപ്പോൾ കഥകളി എന്ന് പറയുന്നത് ഞാനൊരിക്കലും ഒരു ആഠ്യത്തിൻ്റെ ഭാഗമായിട്ടല്ല ഞാൻ അതിനെ കാണുന്നത്. ഞാൻ കാണുന്നത് നമ്മുടെ ഒരു നമ്മളെവിടെ നിന്ന് വന്നു, എന്തിൽ തുടങ്ങി എന്നൊക്കെ പറയുന്ന ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇതിനെയൊക്കെ കാണുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു കൊറത്തിയാട്ടം നടക്കുന്നു, അത് എനിക്ക് എത്ര ആൾക്കാർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല ഇപ്പോൾ
അങ്ങനൊരു.
അപ്പോൾ അങ്ങനെയുള്ള കലാരൂപങ്ങൾ എൻ്റെ നാട്ടിൽ, എൻ്റെ നാട് ഇരിഞ്ഞാലക്കുടയാണ്, അവിടെ ഞങ്ങൾക്ക് 10 ദിവസത്തെ ഉത്സവം ഉണ്ടെങ്കിൽ 10 ദിവസം ഈ കലകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊരു ഭാഗ്യമാണ് അത്തരം കലകളായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ പറ്റുക കാര്യങ്ങള്. ചാക്യാർ കൂത്ത് നടക്കുന്നു, അപ്പൊ മിഴാവ് എന്ന് പറഞ്ഞ ഉപകരണം നമ്മൾ കാണുന്നു, അത്തരം ശബ്ദങ്ങളായിട്ട് ഇടപഴകുന്നു. പിന്നെ തമിഴ്നാട്ടിലേക്ക് പോകുമ്പോഴേക്കും ഉറുമി ഇങ്ങനത്തെ എല്ലാം എനിക്ക് ബേസിക്കലി റിതമിക്കായിട്ടുള്ള ഇതാണ് കൂടുതൽ. ഒരുപക്ഷെ ഞാൻ അവിടെ നിന്നാണ് സ്കൂളിംഗ് തുടങ്ങിയെന്നുള്ളതുകൊണ്ടായിരിക്കാം അതാണ് കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് എനിക്ക് ട്രെയിനിന്റെ സൗണ്ട് ഒക്കെയാണ് എന്നെ അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അതിന്റെ എന്റെ ഹൃദം എങ്ങനെയാ, ഹൃദം ട്വിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാ, ചടക്കടക് ചടക്കടക് എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് വെച്ച് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കടപട കടപട തിരിച്ചു വരും. അപ്പൊ അങ്ങനത്തെ അതൊക്കെയാണ് ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാത്തിലും സൗണ്ട് എന്നുള്ള രീതിയിൽ നോക്കുമ്പോഴത്തേക്കും എല്ലാത്തിലും എന്താണ് മ്യൂസിക്കലി ഉള്ളതെന്ന്
ചിന്തിക്കാൻ
പറ്റുന്നുണ്ട്. അതൊരു ഭാഗ്യം, അതാണ് പിന്നീട് നമ്മളെ അവിടേക്ക് എത്തിക്കുന്നത്. അപ്പൊ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞപ്പോഴാണെങ്കിലും അവരുടെ പാട്ടുകൾ, അവരുടെ ബേസിക്കലി അവരുടെ കവിത ഭാഷ, ഇറ്റ്സ് ലൈക്ക് എനിക്ക് അറിഞ്ഞൂടാ അത്രയും മനോഹരമായ ഒരു ഭാഷ, ഇത്രമേൽ സ്നേഹിക്കപ്പെടേണ്ട ഒരു ഭാഷ. മലയാളം ആയിട്ട് കമ്പയർ ചെയ്യുന്നതല്ല, അതിന്റെ ഒരു ഒഴുക്ക് ഭീകരമാണ്. നമുക്ക് ലിറിക്സ് ഒക്കെ എഴുതുമ്പോഴത്തേക്കും മലയാളത്തിന് ഒരു ഞാനങ്ങനെ വഴങ്ങൂല തുറന്നു വെക്കുന്ന ഒരു സ്വഭാവമുണ്ട്. പക്ഷെ തമിഴ് അങ്ങനെയല്ല. ഇപ്പൊ മലയാളത്തിന്റെ കൂടെ ഇംഗ്ലീഷ് വെച്ചാൽ നമുക്ക് ചില നേരത്ത് തോന്നും, ഓക്വേർഡ് ആയിട്ട് തോന്നും. ബട്ട് തമിഴിന്റെ കൂടെ അത് വർക്ക് ആവുന്നുണ്ട്. ജെല്ലായി ഇങ്ങനെ എല്ലാത്തിനോടും ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഷയാണ് തമിഴ്. അപ്പൊ അവരുടെ ഫോക്ക് മ്യൂസിക് ആണെങ്കിലും അത്തരത്തിലാണ്. പിന്നെ എനിക്ക് തോന്നുന്നു എല്ലാ ഫോക്ക് മ്യൂസിക്കും നിൽക്കുന്നത് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കുറെ കാര്യങ്ങളാണ്. ഞങ്ങൾ ഇങ്ങനെയായിരുന്നു, ഇവിടെ കുറെ പേര് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളതിന്റെ അടയാളങ്ങളായിട്ടാണ് ഞാൻ
ഇളയരാജയുടെ മ്യൂസിക് ഒക്കെ. അപ്പോ ആ സമയത്ത്
എനിക്ക് രാജസാറിന്റെ മ്യൂസിക് സ്ഥിരമായിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കാസറ്റ്സ് മുഴുവൻ രാജസാറിൻ്റെ ആയിരുന്നു, കളക്ഷൻസ് ഉണ്ടായിരുന്നത്. പറയുമ്പം ആദ്യം ഞാൻ കേട്ട് തുടങ്ങുന്ന സമയത്ത് റഹ്മാൻ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ്, എ ആർ റഹ്മാൻ്റെ ഇൻഫ്ലുവൻസ് നമുക്ക് ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ ഡീപ്പായിട്ട് പോകുമ്പോഴത്തേക്കും ഈ രണ്ട് വഴികളാണ്. ഒന്ന് സൗണ്ടിങ് എന്ന് പറയുന്ന സ്പേസിലേക്ക് നിൽക്കുമ്പോൾ അത് എ ആർ റഹ്മാൻ എന്ന് പറഞ്ഞ മാസ്റ്റർ അവിടെ നിൽക്കുന്നു, ഇപ്പുറത്ത് മ്യൂസിക് എന്ന് പറഞ്ഞൊരു ഇതിനകത്ത് ഇളയരാജ എന്ന് പറഞ്ഞ വ്യക്തി നിൽക്കുന്നു. അപ്പൊ ഇവർ രണ്ടുപേരെയും ആ കാലഘട്ടത്തിലേക്ക് ജീവിക്കാൻ പറ്റി എന്ന് പറയുന്നത് മഹാഭാഗ്യം. അപ്പൊ അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും സ്വാഭാവികമായിട്ടും. പക്ഷെ അവിടെ നമ്മൾ പിന്നെ ടേൺ എടുക്കുന്നത് ഇതൊന്നും അല്ലാത്ത എന്താണ് നമ്മുടെ കയ്യിലുള്ള എന്നുള്ള,
ഇതിൽ നിന്നൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ചില,
തീർച്ചയായിട്ടും ഒന്നും എടുക്കാതെ അല്ല ആരും ഒന്നും ചെയ്യുന്നത്. ഇവിടെ ഉള്ളത് തന്നെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അതിൽ നിന്ന് തന്നെയാണ് നമ്മള് എല്ലാം അതിന്റെ കോമ്പിനേഷൻസ് ആൻഡ് പെർമ്യൂട്ടേഷൻസ് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ മാറ്റിയും കുറിച്ചും ഒക്കെ ആയിട്ടാണ് പുതിയ കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ അതെന്താണ് പുതിയത്, ഞാൻ എവിടെ നിൽക്കുന്നത് എന്നൊക്കെ ഉള്ളത് പിന്നീടാണ് ചിന്തിക്കാൻ തുടങ്ങുന്നത്.
അദ്ദേഹത്തെ കോട്ട് ചെയ്യാൻ കാരണം ഇപ്പൊ തമിഴ്നാട്ടിലാന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഇപ്പോഴും
തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു സിംഫണീസ്, നമ്മള് ഒരു കാലം വരയ്ക്കും സിംഫണി എന്ന് പറയുന്നത് യൂറോപ്യൻ പശ്ചാത്തലത്തിൽ മാത്രം കേൾക്കുന്നിടത്തു നിന്ന് ഒരു ഇന്ത്യൻ സിംഫണി ഉണ്ടാകുന്നത് നമുക്ക് രാജസാർ ചെയ്തിട്ടാ. അപ്പൊ അത്തരത്തിലുള്ള ചിന്തകളുണ്ടായ മഹത് വ്യക്തികളാണ് അവരൊക്കെ. എന്താ പറയാ, ലെജൻഡ് ആയിട്ടുള്ള ഇങ്ങനെ ഇങ്ങനെ വലിയ രൂപത്തിൽ നിൽക്കുന്ന ആളുകളാണ്.
അതിനുശേഷം അപ്പൊ ഒരു മ്യൂസീഷ്യൻ ആയിട്ട് ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള അങ്ങനെ ഏതെങ്കിലും ഒരു
ഓക്കെ, എനിക്ക് തോന്നുന്നു ഇപ്പൊ ഭയങ്കര സോൾഫുള്ളായിട്ട് പേഴ്സണലായിട്ട് നിൽക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ജോൺസൺ മാസ്റ്റർ, പിന്നെ സലീൽ ചൗധരി, അങ്ങനെയുള്ള ആളുകളായിരിക്കും എനിക്ക് കൂടുതൽ അടുപ്പം തോന്നുന്നത്. അവരാണ് എനിക്ക്, കാരണം ഞാൻ പാട്ടുകൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് മലയാളത്തിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നതെന്നുള്ളതുകൊണ്ടും ഇവർ കൊടുക്കുന്ന, ഇപ്പോൾ സലീൽ ചൗധരിയുടെ മ്യൂസിക്കിന് എപ്പോഴും ഒരു ബംഗാളി ഇൻഫ്ലുവൻസ് ഉണ്ട്. അതിൽ ഒ എം വി സാർ എഴുതിയിട്ടുള്ള പാട്ടുകളും കൂടിയാണെങ്കിൽ അതിന് വേറൊരു ഭംഗിയാണ്. ഇപ്പൊ ജോൺസൺ മാഷ്ട അങ്ങനെയല്ല, ജോൺസൺ മാഷ്ട എനിക്ക് തോന്നുന്നു മലയാളമാണ് അതെന്ന് തോന്നുന്നു എനിക്ക് ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ.
അതുകൊണ്ടാണ് ഇപ്പൊ കുറെയൊക്കെ പറയാറുണ്ട്.
ആ കാരണം അത് ഒരു പാട്ടുണ്ട്, എന്റെ മൺവീണയിൽ കൂടണ ഞാനൊരു എന്ന് പറഞ്ഞിട്ട് അതൊക്കെ കേൾക്കുമ്പോ എന്റെ മൺവീണയിൽ കൂടണ ഞാനൊരു മൗനം പറന്നു പറന്നു വന്നു പാടാൻ മറന്നൊരു പാട്ടിലെ തേൻകണം പാറിപ്പറന്നു വന്നു വരിയും.
അത് ഇറ്റ്സ്
ലൈക് ഹെവൻലി സ്പേസ്. അപ്പൊ അങ്ങനെ സ്വർഗത്തിലിരുത്തുന്ന ആൾക്കാരാണ്.
തീർച്ചയായിട്ടും അവിടെ നിന്ന് പിന്നെ സ്വന്തമായിട്ട് മ്യൂസിക് കമ്പോസ് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പൊ ഇതിലെ എഴുത്ത് എവിടെ നിന്നാണ്? മ്യൂസിക് ഒരു ലിറിസിസ്റ്റ് എന്നുള്ള ഒരു
ലിറിസിസ്റ്റ് പലപ്പോഴും ഗതികേടിന്റെ പേരിലാണ്. അതായത് ലിറിസിസ്റ്റ് ആവണമെന്ന് എനിക്ക് ഇന്നേ വരയ്ക്കും അങ്ങനെ തോന്നിയിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ല ഇപ്പോഴുള്ള എൻ്റെ പാട്ടുകളൊന്നും തന്നെ അങ്ങനെയല്ല. പലപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക് കമ്പോസ് ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നാറുള്ളത് നമ്മൾ സോങ് ചെയ്യുകയാണെങ്കിൽ അത് ആ ഒരു വരിയെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് നമ്മൾ പാട്ട് ഉണ്ടാക്കുന്നത്, അല്ലാണ്ട് ട്യൂണിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനല്ല വരി നിൽക്കേണ്ടത് എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഞാൻ ഉള്ളത്. അപ്പം അങ്ങനെ ഉള്ളപ്പോൾ വരി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്നെ സംബന്ധിച്ച്. ആ വരികൾ നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ, അതായത് ചിലപ്പോൾ ഒരു സിനിമയ്ക്കാണെങ്കിൽ ആ സിറ്റുവേഷനെ ഉദ്ദേശിക്കുന്ന ഞാൻ കാണുന്നൊരു എൻ്റെ മനസ്സിൽ തെളിയുന്നൊരു ചിത്രം ഉണ്ടാവും, അത് ചിലപ്പോൾ എനിക്ക് ചിലപ്പോൾ ഒരു ലിറിസിസ്റ്റ് നിന്ന് കിട്ടാറില്ല എന്നുള്ള ഘട്ടം. അതിനെക്കാട്ടും ഉപരി ഞാൻ കമ്പോസ് ചെയ്യുമ്പോഴേ ചിലപ്പോൾ എൻ്റെ വായിലൊരു ലിറിക്സ് വന്നിട്ടുണ്ടാവും, അത് ഈ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് പാടി കേൾപ്പിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അവരവിടെ ലോക്കായി പോകും. അങ്ങനെയാണ് പല പാട്ടുകളും, ഇതങ്ങനെ തന്നെ മതി എന്ന് പറയും. അപ്പം പിന്നെ അതിലേക്ക് തന്നെ എത്തും. അപ്പം ചില പാട്ടുകളിലൊക്കെ എന്താ സംഭവിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ വിശേഷത്തിന് തന്നെ ഞാൻ മറ്റൊരു ലിറിസിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഞാൻ എനിക്ക് സാധാരണ വർത്തമാന ഭാഷ പോലെയായിരുന്നു അതിലെ പാട്ടുകൾ വേണ്ടിയിരുന്നത്. എല്ലാം അങ്ങനെയാണ്, ലാളിത്യമുള്ള കാര്യങ്ങളാണ്. എനിക്ക് സാധാരണ എല്ലാവരിലേക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പാട്ടുകളായിരിക്കണം എന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അത് ബെറ്റർ, ചിലപ്പോൾ എൻ്റെ മനസ്സ് അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, ചിലപ്പോൾ അവരിലേക്ക് ഞാൻ എത്തിക്കുന്ന കാര്യങ്ങൾ അവർക്ക് കിട്ടാഞ്ഞിട്ടായിരിക്കാം. അപ്പം ഞാനത് ചെയ്ത് നോക്കുന്നു എന്നുള്ളതേ ഉള്ളൂ.
പക്ഷേ
ഞാൻ എപ്പോഴും പറയും ഞാൻ ഒരു കവിയേ അല്ല.
പക്ഷെ ഇപ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യുന്നത് ആ പാട്ടുകളുടെ വരികളാണ്. നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നു, നമുക്ക് പാടാൻ സാധിക്കുന്നു. അത് ഭയങ്കര
അതൊരു കാലഘട്ടത്തിന്റെ ആവശ്യം പോലെയാണ് എനിക്ക്
തോന്നുന്നത്.
ഇപ്പോ നമ്മൾ വയലാറിന്റെ പാട്ടുകൾ കേട്ട് ശീലിച്ചിട്ടുണ്ട്, ഒ എൻ വി സാറിന്റെ പാട്ടുകൾ കേട്ട് ശീലിച്ചിട്ടുണ്ട്, കൈതപ്പുറം പിന്നെ ഗിരീഷ് പുത്തഞ്ചേരി, വലിയൊരു ലെഗസി ഉണ്ട് നമുക്കിവിടെ. അപ്പോൾ ഇത് ഇതിനൊക്കെ ഒരു എവല്യൂഷൻ ഉണ്ട്, അതിൻ്റെ ഒരു ഭാഗം മാത്രമാണത്. അപ്പോൾ ഈ ഞാനൊരിക്കലും കമ്പയർ ചെയ്യാറില്ല ഇതിനെ പഴയതായിട്ടോ പുതിയതായിട്ടോ, കാരണം അതൊരു വിഡ്ഢിതരമായിട്ട് തോന്നാറുണ്ട് എനിക്ക്. അത് എപ്പോഴും സംഭവിക്കുക, മാറ്റം എല്ലാ കാലത്തും സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം മലയാള ഭാഷയുടെ തുടക്കത്തിൽ ഭാഷ ഉപയോഗിച്ചിരുന്നത് ഇങ്ങനെ ആയിരിക്കില്ലല്ലോ എന്തായാലും. അപ്പോൾ അതാണ് പവിത്രവും പുണ്യവും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് യോജിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് മാറ്റം ഉണ്ടാവും. അപ്പോൾ ഭാഷ അങ്ങനെയാണ്, എപ്പോഴും അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്, ഒരു ഭാഷ ഉണ്ടായതേ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ കാണുന്നത് ഈ കാലഘട്ടത്തിലെ ഇന്നത്തെ ആളുകളായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, സംവേദിക്കാൻ ഏറ്റവും സൗകര്യപ്രദമായ വാക്കുകൾ ഉപയോഗിക്കുക, അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ.
അതെനിക്കൊന്ന് ഭാഷ ഇപ്പൊ കുറച്ചും കൂടി ഇൻക്ലൂസീവ് ആണ്, നമ്മളെല്ലാവരും കുറച്ചും കൂടി ഇൻക്ലൂസീവ് ആണ്. ഏത് തരം ഭാഷയാണെങ്കിലും നമ്മൾ കുറച്ചും കൂടി ഇൻക്ലൂസീവ് ആയിട്ടാണ് അതിനെ.
എനിക്ക് തോന്നുന്നു ഭാഷ നമുക്ക് മുകളിലാണ് നിൽക്കുന്നത് എന്നുള്ള ചിന്തയൊക്കെ വരുമ്പോൾ ഭാഷയെ സ്നേഹിക്കാൻ മറന്നു പോകാറുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായിട്ടുണ്ട്. ഇപ്പൊ മലയാളത്തെ നമ്മൾ എവിടെയോ കയറ്റി വെച്ചിട്ട് ഇതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ സ്നേഹിക്കില്ല. അതിനെ നമ്മൾ ചിലപ്പോൾ എന്താ പറയാ, എല്ലാവരും പി എച്ച് ഡി എടുക്കാറില്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു കാര്യമാണ്. ഗ്രാജുവേഷൻ ഇസ് ഫൈൻ, എൻ്റെ നിലനിൽപ്പായിരിക്കാം, എനിക്ക് എന്തെങ്കിലും വിദ്യാഭ്യാസം വേണം, പ്രാഥമിക വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞ പോലെയാണ്. പക്ഷേ പി എച്ച് ഡി എല്ലാവരും എടുക്കില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ ഭാഷയെ നമ്മൾ സ്നേഹിക്കാനാണ് പഠിക്കേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഭാഷയെ സ്നേഹിക്കണമെങ്കിൽ അതെനിക്ക് നിരന്തരമായി എന്നോട് അടുത്ത് നിൽക്കുന്ന ഒരു കാര്യമാവുക, അത്രമേൽ എൻ്റെ സ്വന്തമാവുക, അതിനെ കൊണ്ടുപോയി ഞാൻ വേറൊരു തലത്തിൽ വെച്ചിട്ട് അതുമാത്രമാണ് ശരി. ഇപ്പം സംസ്കൃതം എന്ന് പറഞ്ഞ ഭാഷ എല്ലാവരും എടുത്ത് ഉപയോഗിക്കില്ല. ഇനി എന്തൊക്കെ അതിൻ്റെ ചരിത്ര താളുകൾ എടുത്ത് പരിശോധിച്ച് അതെങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാലും നമ്മൾ എന്നെ സ്നേഹിക്കാനല്ല പഠിച്ച്, സംസ്കൃതം അവിടെയാണ് നിൽക്കണം എന്ന് പറയുന്ന പോലെയാണ് നിൽക്കുന്നത്. അതങ്ങനെയല്ലല്ലോ വേണ്ടത്. അപ്പോൾ ഇംഗ്ലീഷിനോട് എനിക്ക് തോന്നുന്നു ഒരു പറ്റ നമ്മുടെ വലിയൊരു ഭൂരിപക്ഷം ഇംഗ്ലീഷ് യൂസ് ചെയ്യാൻ മടിക്കുന്നതിൻ്റെ കാരണം എന്താ, പേടിയാണ്. തെറ്റിപ്പോവും, ഗ്രാമർ തെറ്റു, എവിടെയെങ്കിലും പാളിപ്പോവും, ജഡ്ജ്മെന്റ്സ്. ഇംഗ്ലീഷുകാരനതില്ല, കാരണം അവൻ ദൈനംദിനം യൂസ് ചെയ്യുന്ന സാധനമാണത്, അവന് അത് അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, അതുകൊണ്ട് അവനെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ട് ഭാഷയെ. നമുക്ക് മലയാളത്തെ അങ്ങനെ സ്നേഹിക്കാൻ പറ്റണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ മലയാളിയുടെ ഒരു പൊളിറ്റിക്സ് എനിക്ക് തോന്നുന്നു എല്ലാം സ്വീകരിക്കുന്ന ആൾക്കാരാണ്. കാരണം നമ്മൾ പറയും നമ്മൾ ഇത്ര കടുംകുട്ടി ആൾക്കാരാന്നൊക്കെ പറഞ്ഞാലും ലുക്ക്, സിനിമയെ നോക്കിയാൽ നമ്മളാണ് എല്ലാ ഭാഷയിലെ സിനിമകളും കാണുന്ന ആൾക്കാർ. എനിക്ക് തോന്നണല്ലോ മറ്റ് സ്റ്റേറ്റ്സ് എത്ര മൈൽ എത്തിയിട്ടുണ്ടെന്ന്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ തമിഴ് കാണും, തെലുങ്ക് കാണും, കന്നഡ കാണും, ഹിന്ദി കാണും, ഇംഗ്ലീഷ് കാണും, ഇതെല്ലാം കാണുന്നുണ്ട്. ഇപ്പോൾ ഒന്നും പറയണ്ട, നമ്മളെല്ലാം സകല ഭാഷയും കാണുന്നുണ്ട്. അത്രമേൽ തമിഴര് മലയാളം കാണാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലല്ലോ.
ഇല്ല,
അവർ അവര് കുറച്ചും കൂടി അതിനകത്ത് ചുരുങ്ങി നിൽക്കുന്ന ആൾക്കാരാണ്. ചുരുക്കം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു ഒബ്സഷന്റെ ഭാഗമായിരിക്കാം, അവരോട് ഭാഷയോടും അവരോട് അവരുടെ കൾച്ചറിനോടൊക്കെ ഉള്ള ഒരു ഭയങ്കര ഡീപ്പ് ഇതായിട്ടുള്ള ബന്ധം കൊണ്ടായിരിക്കാം. പക്ഷെ നമുക്ക് അങ്ങനെയല്ല, നമ്മൾ കുറച്ചും കൂടി ഓപ്പൺ ആണ് ആ
കാര്യത്തിലൊക്കെ.
അതിന്റെ നല്ലത് എടുക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ ഈ ഒരു ലിറിസിസ്റ്റ് ആകുന്നു. അതിനുശേഷം ഇപ്പോൾ കഥകൾ എങ്ങനെയാണ്, കഥകളെ എങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നത്?
കഥ ഉണ്ടാക്കാനിരിക്കാറില്ല, അതാണ് ഫസ്റ്റ് പറയാനുള്ളത്. എൻ്റെ മുമ്പിൽ കാണുന്ന അല്ലെങ്കിൽ എനിക്കിപ്പോൾ തോന്നുന്ന ചിന്തയാണ് എൻ്റെ കഥ എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പം ചുറ്റുമുള്ള കാര്യങ്ങളിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പറയാൻ പ്രത്യേകിച്ചുണ്ടോ, അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയുന്നേക്കാട്ടും സുഖമാണ് കഥയായിട്ട് പറയുന്നത്. പ്രസംഗിക്കാനല്ല താല്പര്യം, ഇത്തരം കഥകൾ പറയുമ്പോൾ അതൊരു എന്താ പറയുക, വൺ ലൈൻ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തോന്നൂല എന്നാ നമുക്ക് പറയേണ്ട കാര്യം പറയാനും പറ്റും. അപ്പോൾ കഥയ്ക്ക് അങ്ങനെ ഒരു സൗകര്യമുണ്ട്, കവിതയ്ക്കും ഉണ്ട്. സ്വാഭാവികമായിട്ട് എനിക്ക് ഈസിനെസ് കിട്ടുന്നത് കഥയിലൊക്കെ ആയിരിക്കാം, അപ്പം അതുകൊണ്ടാണ് ആ വഴി ചൂസ് ചെയ്യുന്നത്.
അതൊരു മീഡിയം ഓഫ് എക്സ്പ്രഷൻ,
മീഡിയം ഓഫ് എക്സ്പ്രഷൻ ആണ്. അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് നാളെ തൊട്ട് ഒരു കഥ ഉണ്ടാക്കാൻ പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പറ്റില്ല, എനിക്ക് അങ്ങനെ ഇരുന്ന് കഥ ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ അവിടെ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്, അത് എന്നിൽ നിന്ന് തന്നെ വന്ന കാര്യമാണ്. ഞാനിവിടെ കണ്ട ഒരു കാഴ്ചയിൽ എനിക്ക് ഇവിടെ കാര്യം പറയാനുണ്ടെന്ന് തോന്നുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു, അത് എനിക്കെങ്ങനെ പറയാം എന്നാലോചിക്കുന്നു. അങ്ങനെയാണ് എൻ്റെ കഥ വളരുന്നത്. അപ്പോൾ ആ കഥയ്ക്ക് രാഷ്ട്രീയമുണ്ട്, കഥ ഞാനാണ്, കഥ എനിക്കാണ് പറയേണ്ടത്, അതിനകത്ത് ക്ലാരിറ്റി ഉണ്ട്.
നമ്മളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തിട്ടുള്ള അനുഭവങ്ങൾ
എൻ്റെ ജീവിതമാണെന്നില്ല, അത് ബേസിക്കലി ഞാൻ കാണുന്ന കാഴ്ചകൾ എന്ന് പറയുന്ന ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിപ്പോൾ എന്തുമാവാം, ഇപ്പോൾ ഒരു ചരിത്ര കഥ എഴുതുന്നുണ്ടെങ്കിൽ ചരിത്രം ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ടായിരുന്നല്ലോ ഞാൻ എഴുതുക. അത് ഇപ്പം ഞാൻ, എനിക്ക് ഭയങ്കര താല്പര്യമുള്ള കാര്യമാണ്. ഇപ്പം ചരിത്രം എന്ന വിഷയം കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യപ്പെടാത്തൊരു കാര്യമാണെന്ന് തോന്നിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അതൊരു രാഷ്ട്രീയമാണ്, കാരണം ഞാൻ ആലോചിക്കുന്നത് ഞാൻ എവിടെ നിന്ന് വന്നു എന്നറിഞ്ഞാലാണ് എനിക്ക് എങ്ങോട്ട് ഇനി പോകണമെന്നറിയാൻ പറ്റൂ. അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ കഥ എന്താവട്ടെ, എൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങളാണ് ആ കഥയൊക്കെ. അത് ഇവിടെ കാണുന്ന ഒരു ബിൽ ബോർഡിൽ നിന്നാണ് ഞാൻ വിശേഷം എന്ന സിനിമ ആലോചിച്ചു തുടങ്ങുന്നത്. പുറത്തിറങ്ങിയാൽ കാണുന്ന ഏറ്റവും കൂടുതൽ ബിൽ ബോർഡുകളായിരുന്നു ആണ് ഫെർട്ടിലിറ്റി ക്ലിനിക്കുകളുടെ ഉള്ളത്. അതേസമയം ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത ഉള്ള സംസ്ഥാനത്താണ് നമ്മളിരിക്കുന്നത്, വളരെയധികം പോപ്പുലേഷനുള്ള രാജ്യത്താണ് നമ്മളിരിക്കുന്നത്. ഇവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ ഇനി അതിനുള്ള എങ്ങനെ പ്രത്യുത്പാദനം നടത്തുന്ന സങ്കേതങ്ങൾ തിരഞ്ഞാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതൊരു ഐറണി ഉണ്ട്. അപ്പൊ ആ ഐറണിയാണ് എന്നെ വിശേഷത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ഇത് പൊതുവായിട്ട് കാര്യമാണ്, ചുറ്റും നടക്കുന്ന കാര്യമാണ്. അത് പിന്നെ പേഴ്സണൽ ആവും സ്വാഭാവികമായിട്ടും. അത് അതിൽ ഞാനെവിടെ നിൽക്കുന്നത്, ഈ രാഷ്ട്രീയത്തിൽ ഞാനെവിടെ നിൽക്കുന്നത് എന്നൊക്കെയുള്ള ചിന്തകൾ വരും. ഫെർട്ടിലിറ്റി ക്ലിനിക്കുകളിൽ ഞാൻ പോയിട്ടുണ്ട്, അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നമ്മൾ നോക്കും. അവിടെ നല്ലതും സംഭവിക്കുന്നുണ്ട്, ചൂഷണവും സംഭവിക്കുന്നുണ്ട്, രണ്ട് ഭാഗമുണ്ട്. അത് എല്ലാവരും അങ്ങനെ ആണെന്നല്ല ഞാൻ പറഞ്ഞത്, അത് രണ്ട് സൈഡുണ്ട്, അത് എല്ലാ പ്രവർത്തികൾക്കും ഉണ്ട് ഇവിടെ. അപ്പം അതുപോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. പക്ഷേ അതിനകത്ത് എപ്പോഴും, ഇപ്പം ഞാൻ വിശേഷം ചിന്തിക്കുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞിരുന്നു വിക്കി ഡോണർ, മിമി എന്നുള്ള സിനിമകളൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സിനിമകൾ എടുത്ത് മുന്നിലേക്ക് വയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഡോണർ, സ്പേം ഡോണർ എത്ര പേര് കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരാൾ? എനിക്ക് തോന്നണില്ല, സാധാരണക്കാരന് പരിചിതനായിട്ടുള്ള ഒരാളാണ് സ്പേം ഡോണർ എന്ന്. സറോഗേറ്റ് മദർ എത്ര പേര് കണ്ടിട്ടുണ്ടാവും? അപ്പം അത് കാണാത്തൊരു കാഴ്ചയാണ്, അറിയാത്ത ആൾക്കാരാണ്. പക്ഷെ അറിയുന്ന ആളുകൾ ഇവിടെ ഉണ്ട് ചുറ്റും. നമുക്ക് ദൈനംദിനം നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ നിന്നോ അയൽപക്കത്തെ വീട്ടിൽ നിന്നോ നമ്മുടെ ബന്ധുവിൽ ആയിട്ടുള്ള ഒരാളോ ഇത്തരം ക്ലിനിക്കുകളിലേക്ക് പോകുന്ന ഒരാളാണ്. അയാളുടെ കഥ, അയാൾ എന്തിൽ കൂടി പോകുന്നു, എന്തിലൂടെയൊക്കെയാണ് അയാൾ സഞ്ചരിക്കുന്നത്, അയാളുടെ മാനസിക പ്രശ്നങ്ങളോ അയാൾ ദൈനംദിനം കണ്ടുമുട്ടുന്ന ആളുകളെ കുറിച്ചൊന്നും നമ്മൾ കഥ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് വിശേഷം എന്ന
സിനിമ സംഭവിക്കുന്നത്.
ഞാൻ പറഞ്ഞു വന്നത് എന്റെ ചുറ്റുമുള്ള കാര്യങ്ങളിൽ നിന്നും ഞാൻ അതിൽ നിന്ന് എടുക്കുന്ന ടേക്കും കോളും ഒക്കെയാണ് കഥ.
അപ്പോൾ അതിന് സിനിമ സിനിമയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്?
ഞാൻ സാധാരണ തിരക്കഥ എഴുതുന്നതല്ല, ഞാൻ ആദ്യം ചെറുകഥകളൊക്കെ എഴുതും, അപ്പോൾ അതെടുത്ത് പെട്ടിയിൽ വെക്കും, വേറെ ഒന്നുമില്ല, അനക്കമൊന്നുമില്ല. കഥ പറയും, കഥ പറയാൻ ഇഷ്ടമാണ്, അതെനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ് ഒരുപാട്. അതുപോലെ തന്നെയാണ് കഥ പറയലും. അപ്പോൾ മറ്റുള്ളവരോട് കഥ പറയാൻ തുടങ്ങി ഒരു സെർട്ടൻ ടൈം കഴിഞ്ഞപ്പോൾ. എനിക്ക് തോന്നുന്നു ഞാൻ കോളേജ് ടൈം തൊട്ടേ ആ ശീലം എനിക്ക് ഉണ്ട്. അപ്പോൾ അത് പിന്നെ സ്വാഭാവികമായിട്ട്. അപ്പോൾ സിനിമയിൽ വന്ന് കമ്പോസറായിട്ട് ഞാൻ 2012 മോളി ആൻഡി റോക്സിലൂടെയാണ് സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ അതിനുശേഷം പല സിനിമാ ചർച്ചകളിൽ നമുക്ക് ഭാഗമാവാൻ പറ്റുന്നു, പലരുടെ ഇടയിൽ പോയിരുന്ന് അവർ പറയുന്നത് കേൾക്കാൻ പറ്റുന്നു. അതൊരു നല്ല കാര്യമായിരുന്നു, ഒരു ഒരു സ്കൂളിംഗ് ആയിരുന്നു അത്. അതിലൂടെ കടന്നു പോകുമ്പോഴാണ് കഥ പറയുന്ന ശീലം ഇവിടെയും നമ്മൾ എക്സ്പോസ് ചെയ്ത് തുടങ്ങുന്നത്, എനിക്ക് സ്പേസ് കിട്ടി തുടങ്ങുന്നത്, എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ കഥ കേൾക്കുന്ന ആൾക്കാരുണ്ട്. ആ സ്റ്റേജിലേക്ക് എത്തിയപ്പോഴാണ് അവരാണ് എന്നോട് പറഞ്ഞത്, നീ പറഞ്ഞു നടക്കാതെ നീ ആ കഥ എഴുതി തിരക്കഥയാക്ക്, നമുക്ക് സിനിമയാക്കാം. ദെൻ എൻ്റെ ഫസ്റ്റ് ചോദ്യം ഇതാണ്, സിനിമയാക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ സിനിമയുടെ ആവശ്യമുണ്ടോ? അതുണ്ടെങ്കിൽ ഇത് പറയുന്നതിൽ തന്നെ കാര്യമുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് തിരക്കഥയിലേക്കും ഒക്കെ എത്തിച്ചേരുന്നത്.
അപ്പോൾ
തിരക്കഥ എഴുതുക എന്ന് പറയുന്നത് ഒരു എനിക്ക് അറിഞ്ഞുകൂടാ എന്താ പറയുക, ഇതൊരു തൊഴിലല്ല ഇപ്പം എന്നെ സംബന്ധിച്ച്. എനിക്ക് ഇഷ്ടമുള്ളൊരു സിനിമ പറയാൻ ഉള്ള സ്പേസ് ഉണ്ടോ എന്ന് ഞാൻ നോക്കുന്നു, ആ കഥ പറയേണ്ടതാണെങ്കിൽ പറയുന്നു.
അതിൽ ഇപ്പോൾ സിനിമാ സൗഹൃദങ്ങൾ എത്രത്തോളം എന്താ പറയുക അതിനെ കംഫർട്ട് ചെയ്യുന്നുണ്ട്?
എനിക്ക് തോന്നുന്നു ആ സിനിമ സൗഹൃദങ്ങൾ തന്നെയാണ് അതിനെ കംഫർട്ട് ചെയ്യുന്നത്. കാരണം നീ ഇത് പറയേണ്ടതാണെന്ന് എനിക്ക് ഉറച്ച വിശ്വാസം തരുന്നത് അത്തരം സൗഹൃദങ്ങളാണ്. ഇപ്പോൾ എൻ്റെ രണ്ട് തിരക്കഥയും ഞാൻ വർക്ക് ചെയ്തിരിക്കുന്നത് ഒരേ
സംവിധായകനായിട്ടാണ്,
സൂരജ് ടോമായിട്ടാണ്. അപ്പോൾ ആദ്യം ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് വിശേഷം എന്ന സിനിമയെ തന്നെ. അതിനു മുമ്പ് നമ്മൾ കുറേ കഥകൾ ഇങ്ങനെ പറയും, അപ്പം അതൊക്കെ നമ്മൾ ആലോചിക്കും സിനിമയാക്കാൻ പറ്റുമോ എന്താണെന്നൊക്കെ ആലോചിച്ചിരുന്നു ഒരു സമയത്ത്. അപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ സൂരജേട്ടനാണ് എന്നോട് പറയുന്നത്, ആനന്ദിന് പറ്റും, ആനന്ദ് ചെയ്യാതിരിക്കുന്നതാണ്, ആനന്ദ് ചെയ്യ്, ബാക്കിയുള്ള കാര്യങ്ങൾ വരട്ടെ. കാരണം സിനിമ എന്ന് പറയുന്നത് വലിയ ഒരു സ്പെക്ട്രമാണ്, അതിൽ കമേഴ്ഷ്യൽ കാര്യങ്ങളുണ്ട്, വാണിജ്യം നമ്മൾ നോക്കണം, ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്ന ഇതൊക്കെ വരുന്നുണ്ട്. അവിടേക്ക് എന്നെ പുഷ് ചെയ്യുന്നതിൽ വലിയൊരു ഘടകം സൂരജേട്ടൻ, അതുപോലെ ഈ സിനിമയുടെ വിശേഷത്തിൻ്റെ തന്നെ ക്യാമറാമാനായിട്ടുള്ള സാഗരേട്ടൻ. ഞാൻ അവരുടെ അടുത്തേക്ക് എൻ്റെ എറണാകുളം വന്ന് താമസിക്കുന്ന മ്യൂസിക്കിന് വേണ്ടി അവസരങ്ങൾ ആലോചിച്ച് നടക്കുന്ന കാലഘട്ടത്തിൽ സാഗരേട്ടൻ തന്ന കാലത്ത് വരുന്ന കാശ്യം വെച്ചിട്ടാണ് ഞാൻ കാലത്ത് വെച്ചിരിക്കുമ്പോൾ ഇതിനും ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനത്തെ അത്രമേൽ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പം അവർ തന്ന തണലിലാണ് ഞാൻ വളരുന്നത്. എത്രമേൽ അത് വളരെ ചെറിയ അളവിലാണെങ്കിൽ കൂടി അവർ തരുന്ന സ്നേഹത്തിന് മുകളിലാണ് നമുക്ക് വളരാൻ സാധിക്കുന്നത്. അപ്പോൾ സൗഹൃദങ്ങൾക്ക് വളരെ മൂല്യമുണ്ട്.
ഇപ്പോൾ വിശേഷം സിനിമയിലാണെങ്കിൽ പോലും ആ ഒരു പേഴ്സണൽ സ്പേസിന് ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യും, അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെ കൃത്യമായി പറഞ്ഞു വെക്കുകയും ചെയ്യുന്ന ഒരു സിനിമയാണ്. അപ്പോൾ സൗഹൃദങ്ങളിൽ, റിലേഷൻഷിപ്പുകളിൽ ആ ഒരു സ്പേസിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെങ്ങനെയാണ്?
എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും ഒരു ഇടം തേടി നടക്കുന്ന ആൾക്കാരാണ് തോന്നുന്നു. അത് പല രീതിയിലായിരിക്കാം, പക്ഷെ നമുക്ക് വേണം അങ്ങനത്തെ സ്ഥലങ്ങൾ. ഇപ്പോൾ എറണാകുളം, ഞാൻ നമ്മൾ റെക്കോർഡിങ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ സൗകര്യനോടും അശ്വിനോടൊക്കെ പറഞ്ഞൊരു കാര്യമായിരുന്നു, അതായത് നമ്മൾ ഈ നഗരത്തിൽ ജീവിക്കുന്ന ആളുകളാണെങ്കിലും കേരളം ഒരു കൊച്ചു നഗരമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നുള്ളൂ, ഞാനൊരു റൂറൽ ഏരിയ ആയിട്ടൊന്നും നമുക്കിപ്പോൾ പറയാൻ പോലും പറ്റില്ല, വളരെ കുറച്ച് ഇടം മാത്രമേ ഉള്ളൂ. അങ്ങനെ ആകെ മൊത്തം നോക്കുമ്പോൾ നമുക്ക് പറയുമ്പോൾ കുറേ ബന്ധുക്കളുണ്ട്, സിബ്ലിങ്സ് ഉണ്ട്, സൗഹൃദങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ചിലപ്പോൾ ചില നേരത്ത് നമുക്കൊന്ന് വെൻഡ് ഔട്ട് ചെയ്യാൻ, കാര്യങ്ങൾ പറയാൻ, ഒന്ന് ഇരുന്ന് കരയാനൊക്കെ ആയിട്ട് നമ്മൾ ഇടം തപ്പി നടക്കുന്ന അവസ്ഥ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതൊരു നല്ല ആരോഗ്യകരമായ അവസ്ഥയാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ കാണുന്ന മനുഷ്യരെല്ലാവരും ഒരു ഇടം തേടി നടക്കുന്ന ആൾക്കാരായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തുറന്നു പറയാൻ, മറകളില്ലാതെ പറയാൻ, മുഖംമൂടി ഇല്ലാതെ പറയാൻ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ 100 ഫേക്ക് ഐഡിയിൽ നമുക്ക് ഐഡികൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. നമുക്ക് എന്ത് തന്നെയാണെങ്കിലും എൻ്റെ മുഖം കാണിച്ച് ഞാനായി നിന്നുകൊണ്ട് പറയാനുള്ള സ്ഥലങ്ങൾ ഉണ്ടാവണം. ഉണ്ടാവുക എന്ന് പറയുന്നത് ആ വ്യക്തികളുടെ കുഴപ്പം മാത്രമായിട്ടല്ല ഞാൻ പറയുന്നത്, അതായത് ഇപ്പോൾ ഫേക്ക് ഐഡി ഉണ്ടാക്കുന്ന ആളുടെ കുഴപ്പമായിട്ടല്ല ഞാൻ ഇതിനെ കാണുന്നത്. അത്തരത്തിൽ ഉണ്ടാക്കേണ്ട അവസ്ഥ എന്തുകൊണ്ട് ഉണ്ടാവണം എന്നില്ല പല കാര്യങ്ങളും ഞാൻ പറയുന്നതെന്നും കൂടി തോന്നുമ്പോഴായിരിക്കാം. അപ്പോൾ അതൊരു അത് നമ്മളെല്ലാവരും കൂടി ഉണ്ടാക്കുന്നൊരു സ്ഥലത്തിൻ്റെ, അപ്പോൾ അതാണ് സ്പേസ് എന്ന് പറയുന്ന കാര്യം എന്ന് പറയുന്നത്. അതിന് ഞാൻ ഡെമോക്രാറ്റിക് എന്നല്ല ഞാൻ പറയുക, ഡെമോക്രാറ്റിക് സ്പേസ് ആണത് ഒബ്വിയസ്ലി. പക്ഷെ ബിയോണ്ട് ദാറ്റ് നമുക്ക് ഇത് നമ്മുടേതാന്ന് തോന്നുക എന്ന് പറയുന്നതാണ് ഇമ്പോർട്ടൻസ് എന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെ നിന്ന് ഓടിപ്പോവേണ്ട ആളുകളല്ല, ഇത് നമ്മുടെ സ്ഥലമാണ്, നമ്മൾ ഇവിടെ നിന്ന് ഇത് ശരിയാക്കേണ്ടതാണ്. നമ്മൾ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്ന കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു കമ്മ്യൂണിറ്റിയാണ്. നമ്മളിവിടെ നിന്ന് അയ്യോ ഇവിടെ ആകെ പ്രശ്നമുണ്ട്, ഇവിടെ നിന്ന് ഓടിക്കോ രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞാൽ ഈ പോയി ചേരുന്ന സ്ഥലം സ്വർഗമാണോ? അല്ലല്ലോ. ഇപ്പോൾ ഞാൻ കാണുന്നൊരു കാര്യമാണ്, കാനഡയിൽ പോയിട്ട് ചിലപ്പോൾ അവിടെ ഒരു ഹോട്ടലിലൊക്കെ ആയിരിക്കും നമ്മുടെ ഒരു സുഹൃത്ത് ജോലി ചെയ്യുന്നുണ്ടാവുക. അവന് അവിടെ പോയി വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടായിട്ടായിരിക്കില്ല, പക്ഷെ അവിടെ PR കിട്ടണം, അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും അയാൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവുക. നമുക്കത് ഇവിടെ ചെയ്യാമായിരുന്നില്ലേ? അപ്പൊ നമ്മൾ കാണുന്നൊരു വീക്ഷണം ഉണ്ടായില്ലേ? ഇവിടെ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ആള് നമ്മളെ കാണുന്ന വീക്ഷണത്തിന് ഒരു കുഴപ്പമില്ലേ? ഇപ്പോ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്നു, അത് ചെയ്ത് ജീവിക്കാം, ഒരു പാർട്ട് ടൈം ആയിട്ടും ചെയ്ത് ജീവിക്കാം, പക്ഷെ അത് ഓട്ടോറിക്ഷക്കാരനായി, അതെന്തൊരു കുഴപ്പം പോലെയാണ്. ആ ജോലിക്ക് നമ്മളൊരു ഹയറാർക്കി ഉണ്ടാക്കുന്നു. ഇതൊക്കെ ആ ഇടത്തിനെ സംബന്ധിച്ചാണ് ഇതെല്ലാം. അപ്പൊ ആ ഇടം ബേസിക്കലി നമ്മളെങ്ങനെ കൊണ്ടു നടക്കും, നമ്മുടെ വീട് എങ്ങനെ വൃത്തിക്ക് നമ്മൾ സൂക്ഷിക്കുന്നു എന്നുള്ള പോലെ തന്നെയാണ് ഞാൻ കാണുന്നത് അതൊരു സമൂഹത്തിന്റെ മൊത്തമായിട്ടുള്ള കാര്യത്തില്. അപ്പൊ ആ സ്പേസ് എന്ന് പറയുന്ന കാര്യം കൊടുക്കാനും നമുക്ക് പോയിരിക്കാനും വളരെ ഭംഗിയുള്ളതും സ്നേഹമുള്ളതും അതിനേറെ അതിന് ഫ്യൂച്ചർ ഉള്ളതും ആയി മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പല കഥാപാത്രങ്ങളാണ്, അവർക്ക് പലതാണ് പറയാനുണ്ടാവുക, അത് പല പേഴ്സ്പെക്റ്റീവുകളാണ്. അപ്പോൾ അതിന് വിശേഷത്തിൽ എവിടെയും ഞാൻ പറയും ഇതിന് ശരിയും തെറ്റും ഒന്നുമില്ല. ഈ സമൂഹത്തിൽ നിൽക്കുന്ന സ്നേഹിക്കുന്ന പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അയാൾ നന്നായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന പലരും പല കമന്റുകളാണ് നമ്മുടെ അടുത്ത് വന്ന് പറയുന്നത്. അത് ചിലപ്പോൾ അലവസരപ്പെടും, ബുദ്ധിമുട്ടുണ്ടാക്കും, അതിനൊരു മറുപടിയും ഉണ്ടാവും. അപ്പൊ ഇത് അങ്ങോട്ടും കേട്ടും കേൾക്കാൻ പഠിക്കണം. ഇത് എന്ന് വെച്ചാൽ വൺ സൈഡഡ് ആയി കഴിയുമ്പോൾ ഇത് ഷട്ട് ഡൗൺ ആവും പരിപാടി, ദേഷ്യം വരും നമുക്ക്. അതല്ല, അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇത് സംസാരിക്കാനുള്ള വേദികൾ ഉണ്ടാവുക. ഇപ്പൊ ഷിജുവിന്റെ ചേട്ടൻ സുഭാഷ് വന്ന് നിന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ നടന്നാ പോരാ, വേഗം കുട്ടിക്കുള്ള കാര്യം നോക്കണം, അല്ലെങ്കിൽ വേണമെങ്കിൽ അങ്ങേരുടെ പിള്ളേരെ കുറച്ച് ദിവസം കൊണ്ടുവന്ന് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ സ്നേഹമാണ് അന്നേരം, പക്ഷെ ഷിജുവിന് ഇറിറ്റേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്, അത് അയാളുടെ അവസ്ഥയാണ്. അപ്പൊ ഞാനിതെല്ലാം കാണുന്നത് അപ്പുറത്ത് നിൽക്കുന്ന ആളും ചിലപ്പോൾ അയാളുടെ നല്ല ഉദ്ദേശത്തിലായിരിക്കാൻ ചെയ്യുന്നുണ്ടാവുക, പക്ഷെ അതവിടെയാണോ പറയേണ്ടത്? ഇപ്പൊ ഒരു അമ്മായി വന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, ആ ചോദ്യം എന്തുമാത്രം ബുദ്ധിമുട്ട് നാട്ടുകാർക്ക് പല ദമ്പതികൾക്കും ഉണ്ടാക്കുന്നുണ്ടെന്ന് ഈ അമ്മായിമാരൊന്നും ആലോചിച്ചില്ല. അമ്മായി എന്നല്ല ഞാൻ പറയുന്നത്, അത് ആരാണെങ്കിലും ഏത് വ്യക്തിയാണെങ്കിലും. അപ്പൊ അവിടെ ഒരു പ്രൈവസിയിലേക്ക് കടന്നു കയറുന്ന അവസ്ഥ എവിടം വരെ പോകാം, എവിടെ നമ്മൾ ബൗണ്ടറി എവിടെയാണ്, എവിടെ നിർത്തണം ഈ വർത്തമാനം എന്നുള്ളതൊക്കെ, അത് ഈ പറഞ്ഞ മാതിരി ഒരു ഒരു മാറ്റത്തിന്റെ ഭാഗമാണ് ഇതെല്ലാം. അത് പറയാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഥ, തിരക്കഥ, സിനിമ ഇതൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ടൂളാണ്.
അതെ, ഇതിനു മുമ്പൊക്കെ ഇപ്പൊ വിശേഷമായോ എന്നുള്ളൊരു ചോദ്യമൊക്കെ മലയാള സിനിമയിലും അതെ മുൻപൊക്കെ വളരെ വളരെ നോർമലൈസ് ചെയ്ത് കാണിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഈ പറയുന്ന പോലെ തന്നെ ഇവോൾവ് ചെയ്ത് മാറി 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 സിനിമയിൽ വരുന്നുണ്ട്. അതിനുശേഷം ഇപ്പോ ഈ സിനിമയിൽ വിശേഷത്തിലാണ് ഒരു ആക്ടർ എന്നുള്ളൊരു റോള് കൂടി ചെയ്യുന്നത്. അപ്പോ അതിൽ എത്ര കംഫർട്ടബിൾ ആണ്
ആക്ടിംഗ് എന്ന് പറയുന്നത്? ഞാൻ കൊതിച്ച് ആഗ്രഹിച്ച് വന്നൊരാളല്ല. ഞാൻ ആക്ടർ ആവുകയെന്നുള്ള തോട്ട് പ്രോസസ്സ് പോലും എൻ്റെ സുഹൃത്തുക്കളിൽ നിന്നാണ് ഉണ്ടാവുന്നത്. സൂരജേട്ടനാണ് പറയുന്നത്. പിന്നെ ഞാൻ കഥ പറയാൻ പോയ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ, നറേറ്റ് ചെയ്യാൻ പോയ സ്ഥലങ്ങളിൽ അതാത് കഥ കേട്ട ആളുകളും കൂടിയാണ് എന്നോട് പറഞ്ഞത് ഇത് ചേട്ടനെ തന്നെ ചെയ്താൽ പോരെ എന്ന് ചോദിക്കുന്ന അവസ്ഥ ഉണ്ടായത്. അപ്പം ആ തരത്തിലാണ് ഞാൻ കഥ പറയുന്നത്, അങ്ങനെയാണ് കഥ പറയുന്നത്, അങ്ങനെയാണ്. അപ്പൊ അതാണ് അതിലെ വിഷയം. കഥ പറയുമ്പോ അതൊരുമാതിരി ചിന്നുവൊക്കെ പറയും, അതൊരുമാതിരി മൊണാക്റ്റ എന്ന് പറയും. അപ്പൊ അതുപോലെയാണ് കഥ പറയുക. അപ്പോ അത് കണ്ടിട്ടാണ് സൂര്യേട്ടൻ പറഞ്ഞത് എനിക്ക് തന്നെ ചെയ്യാൻ പാടില്ല എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ കൺവിൻസ്ഡ് ആയിരുന്നില്ല, കാരണം സിനിമ എന്ന് പറയുന്നതിന്റെ ഒരു കച്ചവടവും മാർക്കറ്റ് എന്ന് പറഞ്ഞ കാര്യമൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മളത് കാരണം അത്യന്തികമായിട്ട് ഇത് ഞാൻ എഴുതുന്ന സിനിമയാണ്, നന്നായി വരണം എന്നാണ് ഞാനും ചിന്തിക്കുന്നത്. അപ്പൊ ഞാൻ നായകനായി വന്നു കഴിഞ്ഞാലൊക്കെ ആളുകൾ കാണൂ, അതിനുള്ള സാധ്യതയുണ്ടോ എന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. അത് ചിന്തിച്ചത് സൂര്യചേട്ടനാണ്. അപ്പൊ സൂര്യചേട്ടൻ അത് ചിന്തിക്കുകയും അതിന്റെ സാധ്യതകളാണ് എന്നോട് പറഞ്ഞത്. ഒന്ന്, പ്രെഡിക്റ്റബിൾ ആവില്ല ആളുകൾ, ആനന്ദ് എന്താ ചെയ്യാൻ പോണെന്ന് അറിയില്ല ആൾക്കാർക്ക്. അപ്പൊ അതൊരു ഭയങ്കര ഫ്രഷ് അപ്രോച്ചായി മാറും, അതാണ് എന്നെ കൺവിൻസ് ചെയ്ത പോയിന്റ്. അപ്പൊ ശരിയാണ്, ബാക്കി എനിക്ക് പേടിയൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ ക്യാമറയുടെ മുമ്പിൽ നിൽക്കാനുള്ള പേടി അങ്ങനെയുള്ള വിഷയമൊന്നും എനിക്കില്ല. പിന്നെ ഞാൻ ചെയ്തു നോക്കാം എന്ന് പറഞ്ഞ് ചെയ്തു. ചെയ്ത് നടക്കാൻ നേരത്തെ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം ഞാൻ സംശയിച്ചു, ഒന്നുമല്ല ഇത് പൈസയൊക്കെ ഇറക്കിയിട്ടാണല്ലോ ചെയ്യണത്, മുങ്ങി പോരുതല്ലോ. അപ്പോൾ മാത്രമല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത് സൂര്യചേട്ടൻ്റെ തന്നെ കമ്പനിയാണ്, അപ്പോൾ അങ്ങനെ നന്നായിരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ട് ഒക്കെ ആയിട്ട് ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ പോയി ചോദിച്ചു, നമുക്ക് ഷൂട്ടൊക്കെ നിർത്തിയാലോ, ഇത് കുഴപ്പത്തിലൊക്കെയാണോ പോണേന്ന് ചോദിച്ചപ്പോൾ നീ എന്തെന്ന് ഞങ്ങൾക്കാർക്കും കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞു അതാണ് പറഞ്ഞത് നിങ്ങൾ എന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി, ഇതിനൊക്കെ വിഷമമുണ്ടെങ്കിൽ നമ്മൾ പറയുമല്ലോ, ഒരു കുഴപ്പമില്ല ആനന്ദേ അത് നന്നായി തന്നെയാണ് പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം ഇവരെല്ലാം ഞങ്ങളുടെ ക്രൂ മൊത്തം കാസ്റ്റ് ആൻഡ് ക്രൂ മൊത്തം തന്ന ഒരു കോൺഫിഡൻസിലാണ് ഞാൻ അത് വർക്ക് ചെയ്തത്. പിന്നെ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഐ സ്റ്റാർട്ടഡ് എൻജോയിങ് ദി പ്രോസസ്. ഇപ്പൊ ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് അഭിനയം.
അഭിനയം ഓക്കെ. ഇപ്പോൾ അഭിനയിച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മൾ തന്നെയാണ് എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ കഥാപാത്രമായിട്ട് കണക്ട് ചെയ്യാനും അതിൽ ഇൻവോൾവ് ചെയ്യാനും അത് കുറച്ചും കൂടി ഈസി ആയിരുന്നു ആ ഒരു പ്രോസസ്.
അതിൽ ഞാൻ രണ്ട് വശം ആലോചിച്ചിട്ടുണ്ട്. കാരണം ഈ കഥാകൃത്തായിട്ട് നമ്മൾ കാണുമ്പോൾ നമുക്ക് ഓൾറെഡി ഒരു ധാരണയുണ്ട് ഈ കഥാപാത്രത്തെ കുറിച്ച്, അതൊരു തരത്തിൽ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ചിലപ്പോൾ അതിനപ്പുറത്തേക്ക് അത് കാണാൻ നമ്മുടെ കണ്ണുകളെ മറയ്ക്കും. ഇൻഡിപെൻഡന്റ് ആയിട്ടൊരു ആക്ടർ വരുമ്പോൾ ചിലപ്പോൾ അത് അയാൾ വേറൊരു വീക്ഷണത്തിൽ നിന്നായിരിക്കും അപ്രോച്ച് ചെയ്യുക. അപ്പൊ ഞാൻ എന്നും ശ്രമിക്കുന്ന കാര്യം, അത് പരിപൂർണ അവസ്ഥയിലേക്കൊന്നും എത്തിയെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, ശ്രമിക്കുന്ന കാര്യം. ഇതിൽ ഇപ്പൊ പല ഡിപ്പാർട്ട്മെന്റുകളിൽ ഞാൻ ഹാൻഡിൽ ചെയ്തൊരു സിനിമയാണ് വിശേഷം. ഇപ്പൊ മ്യൂസിക് ചെയ്യുന്നു, അഭിനയിക്കുന്നു, എഴുതുന്നു, ലിറിക്സ് എഴുതുന്നു, ഇതൊക്കെ ചെയ്യുമ്പോൾ ആ യൂണിഫോം ഇട്ട് അവിടെ വന്നിരിക്കാനാണ് ഞാൻ നോക്കുന്നത്. മറ്റേ ഭാഗം ഞാൻ ചിന്തിക്കാതിരിക്കാൻ മറക്കാനാണ് നോക്കുന്നത്. കാരണം ഇല്ലെങ്കിൽ നമ്മൾ ആ പോയിന്റ് ഓഫ് വ്യൂ ചിലപ്പോൾ ഡിസോൾവ് ആയി പോകും ഇതിനകത്ത്. ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഞാൻ പറയില്ല, കാരണം ഞാൻ തന്നെ എഴുതുന്നതുകൊണ്ടാണത്. പക്ഷെ എന്നിരുന്നാലും ഒരു പരിധി വരെ ഞാൻ അത് അപ്പുറത്തേക്ക് ചിന്തിക്കാൻ, ഇതൊരു ഇൻഡിപെൻഡന്റ് ആക്ടറായിട്ട് ചിന്തിക്കുമ്പോൾ ഈ ക്യാരക്ടറിന് ഇനി വേറെ വല്ല സ്കോപ്പുണ്ടോ, അതിനെ മാനറിസത്തിന് വേറെ കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു.
ഓക്കെ. ഇപ്പോ ഇപ്പോ എല്ലാ ഇപ്പോ ഇനിയിപ്പോ ആക്ടറായി, ഇനിയും ഇതേപോലെ സിനിമയിലെ ഏത് ഭാഗമാണ്, ഏത് റോളാണ് കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളത്?
എനിക്കിതൊക്കെ അത്യാഗ്രഹമാണ്, എല്ലാം എനിക്ക് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹമുള്ളത്. കാരണം ഇതൊക്കെ സിനിമ ഞാൻ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടത്തിലാണ്, എനിക്കിതല്ലാതെ വേറൊരു പരിപാടി അറിയില്ല. അപ്പോൾ അതിനകത്ത് എന്ത് കാര്യവും എനിക്ക് തോന്നുന്നു, ഞാൻ പറയാ മീന് വെള്ളത്തിൽ കടന്നു കഴിയുമ്പോൾ അതാണ് അതിൻ്റെ എക്സിസ്റ്റൻസ്, അതുപോലെയാണ് ഞാൻ, അത്രമേൽ അതിനോട് ഒഴുകി ചേർന്ന് കിടക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അത് ഇഷ്ടപ്പെട്ട കാര്യമാണെന്നുള്ളതുകൊണ്ട് അതിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും എനിക്ക് അറിയാത്ത കാര്യങ്ങൾ ഞാൻ പോയി ചെയ്യില്ല ഫോർ ഒബ്വിയസ് റീസൺസ്. അല്ലാതെ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് മുന്നോട്ട് പഠിക്കുക ചെയ്യുക. ഇപ്പോൾ അഭിനയിക്കാൻ നോക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഞാൻ തിരക്കഥ എഴുതാത്തൊരു സിനിമ എൻ്റെ അടുത്തേക്ക് വന്നാൽ അഭിനയിക്കുക, അതെനിക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ്, കാരണം അത് വേറൊരു വീക്ഷണമാണ്. അപ്പോൾ അത് പഠിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് എന്നെ സംബന്ധിച്ച്. അതൊരു മറ്റൊരു ആളിൽ നിന്ന് ഞാൻ എത്ര കാര്യങ്ങൾ ഉൾക്കൊള്ളും എന്നൊക്കെയുള്ളതാണ്,
ഏതൊക്കെ രീതിയിൽ അതിനെ ലീഡ് ചെയ്യാം,
എക്സ്പ്ലോർ ചെയ്യാം, അത് ചിന്തിക്കുന്നു. മ്യൂസിക് ഡയറക്ടറായിട്ട് എനിക്ക് അത് ഒരുപാട് അവസരം കിട്ടിയിട്ടുണ്ട്. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്, ഞാൻ പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഒരു ഏരിയ ഞാൻ ഒരു പരിധി വരെ ഞാൻ കാണുന്നതാണ്, അതെന്നും ഞാൻ എൻജോയ് ചെയ്യുന്ന കാര്യമാണ്. ഇപ്പൊ തിരക്കഥ എന്ന് പറഞ്ഞാൽ നാളെ മുഴുക്കൊരു തിരക്കഥ എഴുതാന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നൊന്നുമില്ല. എന്റെ മുമ്പിൽ ഒരു വിഷയം വന്നാൽ അതെനിക്ക് പറയണമെന്ന് തോന്നിയാൽ അതിനൊരു സിനിമയാക്കണം എന്നുള്ള സാധ്യതകളുണ്ടെങ്കിൽ മാത്രമേ ഞാനത് അറ്റൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്നാ പിന്നെ നാല് സിനിമ ചെയ്തേക്കാം എന്ന് പറഞ്ഞ അങ്ങനെ ഒരു തോട്ട് പ്രോസസ് ഇല്ല തിരക്കഥയ്ക്ക്. അപ്പൊ ഇതെല്ലാം ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഇതിന് പർട്ടിക്കുലർ ആയിട്ട് ഒന്ന് പറയാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
ആ ഒരു ക്യാരക്ടറിന്റെ ഇതിൽ പറയുകയാണെങ്കിൽ ആ ഒരു ഇമോഷണൽ കർവ് നോക്കുകയാണെങ്കിൽ ആ കണ്ണാടി നോക്കുന്ന ഒരു പർട്ടിക്കുലർ സീനിലുണ്ട്. അതിനുശേഷം വരെ നമ്മുടെ ഒരു ബ്ലോക്ക് പെട്ടെന്ന് അങ്ങോട്ട്
മാറി. ഒന്നാമത് നമ്മളെല്ലാവരും ഒരു സെക്കൻഡ് നേരത്തെ സന്തോഷം ആഗ്രഹിച്ച് നടക്കുന്ന ആൾക്കാരാണ്. ദിവസം നമുക്ക് സന്തോഷമൊന്നുമില്ല, ഏത് നേരം നമ്മൾ സന്തോഷത്തിലാന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ അതൊരു ന്യൂട്രൽ പരിപാടിയായിരിക്കും, ചിലപ്പോൾ നമ്മളിങ്ങനെ ഒഴുകി ഒഴുകി പോവുകയാണ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് ഡൗൺസ് ഉണ്ടാവും ഒക്കെ ഉണ്ടാവും, ഈ പറഞ്ഞ ഒരു വിഷമങ്ങളും ഘട്ടങ്ങളൊക്കെ ഉണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് ഒരു സെക്കൻഡ് നേരത്തേക്കേ നമുക്ക് ഈ പറഞ്ഞ സാധനം കിട്ടുള്ളൂ, പക്ഷെ ആ സാധനം റീചാർജാണ്, അതും വെച്ച് നമുക്ക് ഇനി 1000 കിലോമീറ്റർ ഓടാം. അപ്പോൾ ലൈഫ് എവിടെയും സ്റ്റക്ക് ആവാതിരിക്കുക എന്ന് പറഞ്ഞൊരു ആശയമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ലൈഫ് സ്റ്റക്ക് ആവാനുള്ള 100 കാര്യങ്ങളുണ്ട് നമ്മുടെ കയ്യിൽ. ഓക്കെ, അത് വരും, അത് വരും. അതിലൂടെ തന്നെ നമ്മൾ തുഴഞ്ഞു പോയാൽ തന്നെ അത് അപ്പുറത്തേക്ക് കടക്കാനും പറ്റുള്ളൂ. അല്ലാണ്ട് അത് അവിടെ നിന്ന് എടുത്ത് ഓടുക എന്ന് പറയുന്ന പരിപാടിയൊന്നും വർക്കബിൾ അല്ല. നമുക്ക് അപ്പുറത്തേക്ക് എത്തണം, നമുക്കറിയാം ഇത് കടന്നാൽ അപ്പുറത്തൊരു ഒരു ഒരു ഇറ്റ് സന്തോഷം വെയിറ്റിംഗ് ആണെന്നുള്ളത്. പക്ഷെ ഇതിലൂടെ തന്നെ വേണം സഞ്ചരിക്കാൻ. അപ്പം അത് ആ രീതിയിൽ കടന്നു പോവുകയും ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് മനുഷ്യരിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഞാൻ ഒരു ഇത് എഴുതി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നാറുണ്ട് നമ്മളിപ്പോൾ AI ഇതൊക്കെ വർത്തമാനം പറയുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഹൂ നോസ്, നമ്മളൊക്കെ ആരോ എവിടെയോ ഇരുന്ന് കൺട്രോൾ ചെയ്യുന്ന AI റോബോട്ടുകളല്ലെന്ന്. കാരണം നമുക്ക് നാളത്തെ കാര്യം എന്താണെന്നുള്ളത് അറിയാൻ പാടില്ല. അതാണ് നമ്മുടെ എക്സൈറ്റ്മെൻറ്റും. ഓക്കെ, ബട്ട് ആ റോഡ് അങ്ങോട്ടാണ്, നമുക്ക് ആത്യന്തികമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സന്തോഷമാണ്, അവിടേക്ക് എത്തണം. ഇത് മാത്രമാണ് നമ്മുടെ ഏത് നേരത്തെയും ചിന്ത എന്നുണ്ടെങ്കിൽ നമ്മളിത് വെൻഡ് ഔട്ട് ചെയ്യാനും അതിനുള്ള കാര്യങ്ങളും കാരണങ്ങളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് കൃത്യമായിട്ട് വരികയും ഒക്കെ ചെയ്യും. പക്ഷെ വെയിറ്റ് ചെയ്യേണ്ടവരും ഞാൻ സിനിമയിൽ പറഞ്ഞ പോലെ അത്ഭുതങ്ങളാണ്,
അത്ഭുതങ്ങളാണ്,
കാത്തിരിക്കണം.
ശരിക്കും അത്ഭുതത്തിലെ ആ ഒരു പാട്ടും ഈ പറയുന്ന പോലെ ആളുകൾക്കൊക്കെ ഭയങ്കര ഒരുപാട് ഇഷ്ടാവുകയും സ്വീകരിക്കുകയും പെട്ടതാണ്. വിശേഷത്തിൽ ഏത് പാട്ടാണ് കുറച്ചും കൂടി ഇമോഷണലി അതില്
ഞാൻ ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള മുന്നോട്ട് എന്നുള്ള പാട്ടിലായിരിക്കും. മുന്നോട്ട് എന്നുള്ള പാട്ടും അവസാനത്തെ പാട്ടും നീയും ഞാനും എന്നുള്ള
പാട്ടും.
കാരണം മുന്നോട്ട് എന്നുള്ള പാട്ട് ഞാൻ എഴുതുന്നത് എൻ്റെ ലൈഫിലെ ഏറ്റവും മോശം അവസ്ഥയിലാണ്. ഞാൻ ഇന്ന് വരെ എൻ്റെ ലൈഫിൽ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും മോശം കാലഘട്ടത്തിലാണ് ഞാൻ ആ പാട്ട് എഴുതുന്നത്. അപ്പോൾ ദാറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് ഞാൻ എന്നോട് തന്നെ പറയുന്ന പോലെ ആയിരുന്നു എനിക്ക് ആ പാട്ട്. അതിലെ വരികള് നോക്കിയാ അറിയാം. അപ്പോ അതങ്ങനെ ഉണ്ടായ പാട്ടാ. പിന്നെ നീയും ഞാനും എന്നുള്ള പാട്ട് നമ്മള് ഇങ്ങനെ പറയില്ലേ, നമുക്ക് എന്നോട് ഇപ്പൊ ഏറ്റവും കൂടുതൽ മെസ്സേജ് വരുന്ന കാര്യം ഷിജുവും സജിത അങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ടാവോ എന്നൊക്കെ ചോദിച്ചിട്ട് ആൾക്കാര് മെസ്സേജ് അയക്കും. അപ്പൊ ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് ലൈക്ക് ഞാൻ എന്താണ് റിലേഷൻഷിപ്പിൽ കാണുന്നത് എന്നുള്ളതാണ് ആ സിനിമയില് ഒരു പരിധി വരെ ഉണ്ടാവുന്ന കാര്യം. അപ്പൊ നീയും ഞാൻ എന്നുള്ള പാട്ട് അതുപോലത്തെ ഒരു പാട്ടാ. ഞാൻ എന്താണ് കാണുന്നത് എന്നുള്ള ആ ഒരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഒരു 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 കമ്പാനിയൻഷിപ്പിലൊക്കെ കാണുന്ന ഞാൻ കാണുന്ന ഒരു ഭാഗമായിരിക്കും അത്.
ചില ക്വാളിറ്റീസ് അല്ലെങ്കിൽ
ക്വാളിറ്റി എന്നല്ല, ഞാൻ
പറഞ്ഞില്ല
അത്രേ ഉള്ളൂ എന്റെ ലെവലില് ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ.
ഇപ്പോൾ മുന്നോട്ട് ഈ പറയുന്ന പോലെ ഇപ്പോൾ ഒരു വളരെ മോശം അവസ്ഥയിൽ അല്ലെങ്കിൽ സ്റ്റക്ക് ആയിട്ടുള്ള ഒരു സമയത്ത് നമ്മുടെ ആ ഒരു ഇമോഷന് അല്ലെങ്കിൽ അതിനെ വെൻഡ് ഔട്ട് ചെയ്തത് നിന്ന് ഉണ്ടായിട്ടുള്ളത് ഒരു ആർട്ടാണ്. സോ ആ ഒരു കൺവേർഷൻ, ആ ഒരു കൺവേർഷൻ ഇസ് ആക്ച്വലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അങ്ങനെ എല്ലാവർക്കും അങ്ങനെ പറ്റി
കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റാറില്ലല്ലോ. പക്ഷേ ഐ തിങ്ക് എവ്രി വൺ ഹാസ് എ മീഡിയം, വി ജസ്റ്റ് ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇറ്റ് ഈസ്. ഇപ്പൊ എനിക്ക് പാട്ടായിരിക്കാം, അല്ലെങ്കിൽ കഥയായിരിക്കാം, അഭിനയമായിരിക്കാം എന്ന് പറയുന്ന പോലെ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ മീഡിയം ഉണ്ടാവും. പലപ്പോഴും എന്താ വെച്ചാൽ നമ്മൾ തോറ്റു പോകുന്നത് നമ്മൾ ഈ ബഹളത്തിനിടയിൽ ആ മീഡിയം എവിടെയാണെന്ന് നമുക്ക് കാണാൻ പറ്റില്ല, നമ്മൾ കണ്ടെത്തില്ല. ആ മീഡിയത്തെ കണ്ടെത്തിയാൽ അടിപൊളിയാണ്. ചിലരുണ്ട് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരില്ലേ, അവര് ഭയങ്കരമായിട്ട് ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് അവർ ഡ്രൈവ് ചെയ്യാൻ പോകും. ദാറ്റ് മേക്ക് ദം ഹാപ്പി. അപ്പോൾ എന്താണെന്നൊന്നുമില്ല, എന്തെങ്കിലും ഒരു മീഡിയം നമ്മൾ കണ്ടെത്തുക എന്നുള്ളത് നമുക്ക് ഉണ്ട്, ചുറ്റുമുണ്ട്, തപ്പിയെ കിട്ടും. അതെ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണാഞ്ഞിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ലൈഫിൽ ചുറ്റും നോക്കിയാൽ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്, സയൻസ് ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽപ്പുണ്ട്. നമ്മൾ പലപ്പോഴും അത് കാണില്ല, നമ്മൾ ഒരു കെയോസിലാണ്, ഒരു കലാപ അന്തരീക്ഷത്തിലാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ദിവസം കാലത്ത് എത്തി കഴിഞ്ഞാൽ രാത്രി ഉറങ്ങുന്ന വരെ നമ്മുടെ ചിന്തകൾ ഒരു ബഹളമാണ്. ബ്രെയിനിലെ ചിന്തകളൊക്കെ എടുത്ത് മാറ്റി ടീച്ചർക്ക് കൂട്ടി ഇങ്ങനെ ഇങ്ങനെ ഇറക്കി വെക്കാൻ പറ്റിയിരുന്നെങ്കിലും ഇത് ആദ്യം അറ്റൻഡ് ചെയ്ത് അറ്റൻഡ് ചെയ്യും, നടക്കാറില്ലല്ലോ. അപ്പോൾ അങ്ങനെ പറ്റാറില്ല. ബട്ട് ഒരു ഞാൻ പഠിച്ച ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ എൻ്റെ വളരെ വിലപ്പെട്ട തീരുമാനങ്ങൾ ബഹളത്തിൻ്റെ ഇടയിൽ എടുക്കരുത് എന്ന് പറയുന്ന ഒരാളാണ്.
ഓക്കെ,
പെട്ടെന്ന് വരും ഇപ്പോൾ എടുക്കുക തീരുമാനം എന്ന് പറഞ്ഞിടക്കുക തീരുമാനങ്ങളുടെ കാര്യം വരിക. പക്ഷെ അങ്ങനെ എടുത്തിട്ട് എന്താ കാര്യം? അപ്പൊ ഞാൻ
സമയമെടുത്ത്,
സമയമല്ല ശാന്തമായിരിക്കും എടുക്കുക.
ഓക്കെ ഓക്കെ ഓക്കെ, ഏത് അവസ്ഥയിൽ എടുക്കുന്നു തീരുമാനമെന്നുള്ളത്.
ആ കാരണം ബഹളത്തിന്റെ ഇടയിൽ പോയിട്ട് ഇത് ചിലപ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല. ഇത് എല്ലാവരും പറയുന്നത് ശരിയാണല്ലോ എന്ന് തോന്നിപ്പോ. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യങ്ങൾ അങ്ങനെയല്ലേ, എല്ലാ ഉത്തരം ശരിയാണല്ലോ ഒബ്ജക്റ്റീവ് ആണ്. അങ്ങനെ തോന്നുന്ന പരീക്ഷകളുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അതിനകത്ത് നമ്മൾ ഒന്നും കൂടി ആലോചിച്ചാലായിരിക്കും ആ റൈറ്റ് ആൻസർ കാണാൻ പറ്റുക.
അപ്പൊ
അതുപോലെയാണ്, കെയോസിൽ പെട്ടു പോകരുത് എന്നുള്ള ആഗ്രഹമുള്ള ഒരാളാണ്.
ആനന്ദ് എന്ന വ്യക്തി ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം എന്തായിരിക്കും?
സിനിമ,
സിനിമ, ഒരു നല്ല സിനിമ കാണുക.
അയ്യോ, ഞാൻ ദിവസവും ഒരു സിനിമയെങ്കിലും കാണാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അതൊരു മരുന്ന് പോലെ ഉള്ള കാര്യമാണ് സിനിമ. ഈ പറഞ്ഞ ഒരു കോൺവെർസേഷൻസ് സംസാരിക്കുക, അത് ഇന്ന ആളെന്നൊന്നുമില്ല കേട്ടോ. ആര് വേണമെങ്കിൽ ആവാം, എന്റെ സംസാരം കേൾക്കണം എന്നില്ല, എന്നിട്ട് സംസാരിച്ചാലും മതി, ഞാൻ കേൾക്കും.
ഇപ്പം ഒരു ഹാപ്പി പ്ലേസ് അല്ലെങ്കിൽ ഒരു നമുക്ക് വളരെ സമാധാനത്തോടു കൂടി ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആനന്ദ് എന്ന വ്യക്തിക്ക്,
സ്പേസ് എന്താണ്?
സ്പേസ് എന്താണ്
ആ സ്പേസ്? ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന സമയം, എഴുതുന്നതായിരിക്കാം, പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നതായിരിക്കാം, ആ പ്രോസസ് ഉണ്ടല്ലോ, ഇൻ ദ പ്രോസസ് എന്ന് പറയുന്ന ആ സമയം, ആ ഇടം ആണ് എൻ്റെ ഹാപ്പി സ്പേസ്.
ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ഒരുപാട് വർഷങ്ങളായിട്ട് സിനിമയുടെ കൂടെ യാത്ര ചെയ്യുന്ന ഒരാളാണ്, ഇപ്പോഴും പൊടിമീശ മുളയ്ക്കണ, ഇപ്പോഴും അതെ ഒരു നൊസ്റ്റാൾജിക് ആയിട്ട് ഒരുപാട് പേരുടെ കൂടെ 90s കിഡ്സിൻ്റെ ഒക്കെ കൂടെ നിൽക്കുന്ന ഒരു പാട്ടാണത്. പക്ഷെ അതിൻ്റെ ഒരു റെക്കഗ്നീഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഡിലേഡ് ആണ് എന്നുള്ള ഒരു, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇപ്പോൾ ആ ഒരു വാലിഡേഷൻ വരുന്ന സമയത്ത് അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്?
എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, വാലിഡേഷൻ്റെ ഇഷ്യൂ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ആ സമയത്ത് ആ പാട്ട് നന്നായി പോയിട്ടുണ്ട്, ഹിറ്റ് തന്നെയായിരുന്നു, എന്നെ അറിയില്ല എന്നുള്ളതായിരുന്നു അതിലെ കാര്യം. എന്നെ അറിയുക എന്നുള്ളതിനെക്കാട്ടും ഉപരിയാണ് ഞാൻ ചെയ്ത പ്രവൃത്തി അറിയുക എന്നുള്ള കാര്യം നിൽക്കുന്നത്, അത് അറിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ കത്ത് എങ്ങോട്ടാ അയക്കേണ്ടത് എന്നുള്ള മേൽവിലാസമാണ് വിഷയം. ഇപ്പോൾ ഞാൻ അഭിനയിക്കാൻ തുടങ്ങുമ്പോഴാണ് എൻ്റെ മുഖം ആളുകൾ കാണുന്നത്, പിന്നീടാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ഈ മുഖം അറിയുന്നത് കൊണ്ട് ആ വാലിഡേഷൻ ഇപ്പോൾ എളുപ്പത്തിൽ
പോസിബിളാണ്,
അതിനങ്ങനെ കാണുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് അതൊരു വിഷമമായിട്ടോ, ഇപ്പോൾ നല്ലത് പറഞ്ഞ ആൾക്കാർ നമ്മളെ തേടിയെത്തുമ്പോൾ വളരെ സന്തോഷമായിട്ട് എടുക്കുക, അത്രേ ഞാൻ ചെയ്യുന്നുള്ളൂ, അത്രേ ഉള്ളൂ അത്. അതാണ് എനിക്ക് വിഷമമൊന്നും അതിനകത്ത് തോന്നിയിട്ടില്ല. എനിക്ക് ആകെ തോന്നുന്നൊരു കാര്യം, സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേര് ഇത് ആഗ്രഹിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ഞാൻ പറയുന്നത് ആളുകൾ ഇനിയുള്ള ഫ്യൂച്ചറിലെങ്കിലും അതിൻ്റെ സിനിമാറ്റോഗ്രാഫർ ആരാണെന്നോ ഒക്കെ ഒന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വർക്കായിരിക്കും, അവരാരാണെന്ന് അറിഞ്ഞാൽ, അവരുടെ മുഖം നിങ്ങൾക്ക് അറിഞ്ഞാൽ എന്നുള്ളതിനെക്കാട്ടുപരി അവരെ എന്തെങ്കിലും ഒന്ന് കണ്ടാൽ, അവരുടെ അടുത്ത് പോയി നിങ്ങൾ ആ വർക്ക് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, അവരുടെ സന്തോഷം നിങ്ങൾക്ക് അളക്കാവുന്നതിലപ്പുറമായിരിക്കും, അത് ഞാൻ ഉറപ്പ്
വരാം. അത് നമുക്ക് മനുഷ്യർക്ക് തരുന്ന ഒരു ഹോപ്പ് ഉണ്ട്.
അതിപ്പോ ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും അത്, പക്ഷെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ, അവർക്കൊക്കെ ആഗ്രഹമുള്ള കാര്യമാണ്. നമ്മളൊക്കെ ചെയ്യുന്നവർക്ക് ആനന്ദ് ആരെങ്കിലും അറിയുന്ന പോലും ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് നല്ല വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നത് അവർക്ക് ആ വാലിഡേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം എനിക്ക് അങ്ങനെ ആയിരുന്നില്ല, ഞാൻ എപ്പോഴും ചിന്തിച്ചിരുന്നത് നേരെ തിരിച്ചായിരുന്നു, അതായത് എന്നെ അറിയണ്ടെന്നുള്ളതല്ല ഞാൻ പറഞ്ഞേ, എന്നെ അറിയുന്നത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്, എന്നാൽ അതിനെക്കാട്ടുപരി ഞാൻ വാല്യൂ കൊടുക്കുന്നത് എൻ്റെ വർക്ക് അറിയുക എന്നുള്ളതാണ്, ഞാൻ ചെയ്ത വർക്കാണ് എന്ന് പറഞ്ഞറിയുക. അത് ചിലയിടത്ത് മിസ്പ്ലേസ് ആയി പോകുമ്പോൾ വിഷമം തോന്നും. ഇപ്പോൾ പ്രേതം എന്ന് പറഞ്ഞ സിനിമ ചെയ്തു, പലർക്കും അറിയില്ലായിരുന്നു ഞാൻ ആനന്ദ് മധുസൂദനൻ, ഞാൻ പറഞ്ഞ ആ ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ, അതറിയില്ല, അത് വേറൊരാളുടെ പേരിലേക്ക് പറയും. അപ്പം അത് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ഇപ്പോൾ നമ്മുടെ കുഞ്ഞിനെ നമ്മുടെ കുഞ്ഞാണത്, അത് വേറൊരാളുടെ പേരിൽ എങ്ങനെ അറിയപ്പെടുന്നത്? ശരിയല്ലല്ലോ. അത് അങ്ങനത്തെ കാര്യങ്ങൾ വിഷമം തോന്നാറുണ്ട്, അല്ലാതെ വേറെ വാലിഡേഷൻ ഇഷ്യൂസ് ഒന്നും എനിക്കില്ല.
ഓക്കെ, ഒരു നമുക്കിപ്പോൾ ഒരു ഇമോഷണൽ വാലിഡേഷൻ ആവശ്യമാണ്, ഇപ്പോൾ ഏതൊരു റിലേഷൻഷിപ്പുകളിലാണെങ്കിലും, സൗഹൃദത്തിലായിക്കോട്ടെ, അത് നമ്മുടെ കുടുംബത്തിലായിക്കോട്ടെ. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെയാണ് ആ ഒരു ഇപ്പം വിശേഷം എന്ന സിനിമയിലെ തിരക്കഥ എഴുതുന്ന സമയത്തൊക്കെ അതിലൊക്കെ ഒരുപാട് അതിലൊക്കെ ഉണ്ട്, അതിൽ നമ്മൾ ആ സിനിമയുടെ ഉടനീളം ആ ഒരു കാര്യം കാണാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ വാലിഡേഷനെ കുറിച്ചിട്ട്.
ഞാൻ ഇമോഷണൽ വാലിഡേഷൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, അപ്പോൾ പലപ്പോഴും കിട്ടാതെ പോയിട്ടുള്ള ഒരാളാണ് തോന്നുന്നു, സ്വയം വിചാരിക്കുന്ന ഒരാളാണ്, കിട്ടിയതിൽ നന്ദിയുള്ള ഒരാളാണ്. അപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യർക്ക് എല്ലാവർക്കും ഇത് ആവശ്യമാണെന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ സിനിമയിൽ അത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അതിലെ കഥാപാത്രങ്ങൾ ചെയ്യുന്ന കാര്യം. അത് ഇമോഷണൽ വാലിഡേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ വേർബലി ആരെങ്കിലും വന്ന് വരുന്നത് സംസാരിക്കുന്നൊന്നാവണമെന്നില്ല കേട്ടോ. ചിലപ്പോൾ ചില നേരത്തെ നമ്മൾ തോളത്തൊരു തട്ട് കെട്ടിക്കഴിഞ്ഞാൽ പോലും അത് ഓക്കെയാണ്. പക്ഷെ അത് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്, നമ്മൾ സ്റ്റക്കായി പോകും ഈ പറഞ്ഞ പോലെ. അപ്പോൾ മാത്രമല്ല മനുഷ്യരാണ്, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും ഒരു പരിധി വരെയെങ്കിലും. എക്സ്പെക്റ്റ് ചെയ്യാതെ ജീവിക്കണം എന്നുള്ള താത്വികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം, ശരിയായിരിക്കാം. പക്ഷേ അവിടേക്ക് എത്തുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളൊക്കെ ആരെങ്കിലും നിന്ന് എന്തെങ്കിലുമൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ നേരത്ത് ആ വാലിഡേഷൻ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ വേദനിപ്പിക്കും. അപ്പോൾ ആ വേദന ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ.
ഇപ്പോൾ നമ്മുടെ വിശേഷം സിനിമയിൽ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോഴും നമ്മൾ ഇത്തരം ടാബു ആയിട്ട് തന്നെയാണ് നിലനിന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതൊരു സെക്കൻഡ് ചാൻസ് എടുക്കുന്നതിനെ കുറിച്ചിട്ടാണെങ്കിലും എല്ലാത്തിനും, കുട്ടികൾ എല്ലാത്തിനെ പറ്റിയിട്ടും. അപ്പോൾ ഈ ഒരു സിനിമയുടെ ഒരു എൻഡിങ് നമ്മൾ കണ്ട സമയത്ത് എനിക്ക് തോന്നിയതാണ്, അതിൻ്റെ ഒരു ഹാപ്പി എൻഡിങ് എന്ന് പറയുന്നതിന് വേറെ എന്തെങ്കിലും ഒരു തോട്ട് ഉണ്ടായിരുന്നു?
എൻ്റെ ക്ലൈമാക്സ് ഇങ്ങനെയായിരുന്നില്ല, കുറച്ചും കൂടി എനിക്ക് ക്ലൈമാക്സ് പറയണമെന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇറ്റ് വാസ് ലൈക്ക് വെരി വെരി യൂണിവേഴ്സൽ ആയിട്ടുള്ള മറ്റൊരു കാര്യമായിരുന്നു എൻ്റെ ക്ലൈമാക്സ്. ഒരുപക്ഷെ നിങ്ങൾക്കൊരു കണ്ടന്റ് കിട്ടുമെന്ന് എനിക്കറിയില്ല ഇതിനകത്ത് നിന്ന്. ഐ ട്രൈ ടു എന്താന്ന് പറയാം ചുരുക്കത്തിൽ. അതിൻ്റെ ഇത് ഷിജു സൈദിയും അവർ വേണ്ട, ഈ പരിപാടിയൊക്കെ വേണ്ടെന്ന് തീരുമാനിക്കും, നിർത്താം, ഹോസ്പിറ്റലില്ല, ഒന്നുമില്ല. ആ ഘട്ടത്തിൽ ഈ ഇന്ന് എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ എന്തുകൊണ്ട് അഡോപ്ഷനെ കുറിച്ച് പറഞ്ഞില്ല, അതില്ല ഇതില്ല എന്നൊക്കെ ചോദിച്ചു. അതിൻ്റെ ഉത്തരം ഇതാണ്, അന്ന് ഞാൻ അഡോപ്ഷൻ ആയിരുന്നു എന്നെ ഉത്തരം വെച്ചിരുന്നു, പക്ഷെ അങ്ങനെ ആയിരുന്നില്ല, അത് വെറുതെ പോയി അഡോപ്റ്റ് ചെയ്യാന്നുള്ളതായിരുന്നില്ല. ഇവർ അഡോപ്ഷൻ എന്നുള്ളൊരു കാര്യത്തിലേക്ക് എത്തുന്നു, എങ്ങനെയെന്നൊക്കെ ഉള്ളത് സ്ക്രിപ്റ്റിന്റെ വഴിയാണ്, ഞാനൊന്നും പറയുന്നില്ല. അവർ അവിടേക്ക് എത്തുകയും ഒരു ഓർഫനേജിൽ പോയി ഒരു വർത്തമാനം പറയാതിരിക്കുമ്പോൾ ഒരു ചോദിക്കുക, എപ്പോഴാണ് നമുക്ക് ആളെ കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ 3 വർഷം എന്ന് പറയും. 3 വർഷമോ എന്ന് ചോദിക്കും ഇയാൾ. അപ്പോൾ അവർ പറയും, നിങ്ങളെന്ത് വിചാരിച്ച സിനിമയിലെ പോലെ 5 മിനിറ്റിൽ ഒരു പാട്ട് സീനിൽ വന്ന് കുട്ടി എടുത്തിട്ട് പോകാമെന്നോ? അങ്ങനെയല്ല. അപ്പോൾ ഇതിനൊരു ക്യൂ ഉണ്ട്, മനുഷ്യർക്ക് ക്യൂവിൽ നിൽക്കാനാണ് മടി, എങ്ങനെ ക്യൂ വെട്ടിച്ച് ആദ്യം എത്താന്നുള്ളതാണ് ചിന്ത. അപ്പോൾ ഇത് സമയമെടുക്കുന്ന കാര്യമാണെന്ന് പറയും. അപ്പോൾ സജിത പറയും, അത്ഭുതമാണ് കാത്തിരിക്കണം എന്ന് പറയും. അത് കഴിഞ്ഞ് ഒരു മദർ അവിടുന്ന് ആ മദറിനെ ഒരു സിസ്റ്റർ വന്ന് വിളിക്കും, ഓർഫനേജിൽ കൊച്ചിനെ എടുത്തോട്ട് പോവുകയാണ്, അങ്ങോട്ട് വരാൻ. അപ്പോൾ അവർ പറയും, ഒന്ന് സീ ഓഫ് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഇവരങ്ങോട്ട് നടന്നു പോകും. അപ്പോൾ അവിടെ ഇവർ കാണുന്ന പുറത്തേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ കാണുന്ന കാഴ്ച, ഒരു കുഞ്ഞു മാവയെ വേറൊരു ഫാമിലി എടുത്തിട്ട് പോകണം. അപ്പോൾ കുഞ്ഞു മാവയുടെ അടുത്തൊരു 4 വയസ്സ് 3.5 വയസ്സ് ഉള്ള കൊച്ച് ആ കുഞ്ഞിനെ കളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ കുഞ്ഞല്ല, മറ്റേ കൈക്കുഞ്ഞിനെയാണ് എടുത്തോണ്ട് പോകുന്നത്. എടുത്തോണ്ട് പോയിട്ട് തിരിച്ച് ഈ മറ്റേ 3.5-4 വയസ്സുള്ള കുഞ്ഞായിട്ട് വരും ഇവരുടെ അടുത്തേക്ക്. വന്നിരിക്കുമ്പോൾ ഇയാളോട് ചോദിക്കും, ഷിജുവിനോട് ചോദിക്കും, നിങ്ങൾ കാത്തിരിപ്പിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ ഇതായിട്ട്, അപ്പോൾ നമ്മുടെ ജോലിസ്ഥലത്ത് നമുക്ക് പിന്നീട് വന്ന ജൂനിയറായിട്ട് വന്ന ഒരാൾ നമ്മളെക്കാട്ടും മുമ്പ് പ്രൊമോഷൻ വാങ്ങിച്ചിട്ട് പോകുമ്പോൾ എന്തുമാത്രം ഫ്രസ്ട്രേഷൻ നമുക്കുണ്ടാവും. ആ സ്ഥലത്ത് 3.5-4 വയസ്സുള്ള ഇവള് ഇവളുടെ മുന്നിൽ കൂടി ഒരു 5-6 പിള്ളേരെങ്കിലും കുഞ്ഞുമാവുകൾ പോയിട്ടുണ്ടാവും. എല്ലാവർക്കും പുതിയതായിട്ട് ജനിച്ച കുഞ്ഞിനെയാണ് ആവശ്യം. പ്രായം കൂടുന്നവരും അവരെയൊന്നും അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാറില്ല. ഇത് ഫ്രൂട്ട്സ് ഒന്നുമല്ലല്ലോ പഴുത്ത് ചീഞ്ഞ് പോവാൻ, കുഞ്ഞല്ലേ മനുഷ്യരല്ലേ. അമ്മിണി നിന്നെയും കൊണ്ടുപോകല്ലേ ആരെങ്കിലും എന്ന് ചോദിക്കും. അപ്പോൾ അവള് ആ വരും എന്നുള്ള രീതിയിൽ പറയുമ്പോഴത്തേക്കും മദർ പറയും, ഇതാണല്ലോ കാത്തിരിപ്പ് എന്ന് പറയുന്നിടത്ത് ഇവർ രണ്ടുപേരും കൂടി ആ കുഞ്ഞിൻ്റെ അടുത്ത് ഇരിക്കുന്നതായിരുന്നു എൻ്റെ ക്ലൈമാക്സ്. അല്ല, ഞാൻ ഈ കണ്ടൻ്റ് എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതായിരുന്നു അതിൻ്റെ ആദ്യത്തെ ക്ലൈമാക്സ്. ബട്ട് അത് പല രീതിയിലുള്ള കോൺവെർസേഷൻസിൻ്റെ ഇടയിൽ അതങ്ങനെയല്ല വേണ്ടതെന്ന് പറയുകയും ഒക്കെ ഇപ്പം പിന്നീട് മാറ്റിയെടുത്ത ക്ലൈമാക്സാണ് ഇപ്പം നിങ്ങൾ സിനിമയിൽ കാണുന്ന ക്ലൈമാക്സ്. ബോത്ത് ആർ ലൈക്ക് എനിക്ക് ഇത്രയേ ഉള്ളൂ, പ്രതീക്ഷകൾ ഉണ്ടാവുക ജീവിതത്തിൽ, അത് നശിക്കാതിരിക്കട്ടെ, കാരണം നാളത്തെ ദിവസം കാലത്ത് എഴുന്നേക്കാൻ ഒരു കാരണം ഉണ്ടാവണം. ഇല്ലെങ്കിൽ നമ്മൾ തീർന്നു പോകും ചിലപ്പോൾ. അതുണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രമേ ആഗ്രഹിക്കുള്ളൂ. പക്ഷേ ഇതാണ് എൻ്റെ ക്ലൈമാക്സ് ആയിരുന്നത്.
നമുക്കെനിക്ക് തോന്നുന്നു മലയാളികൾക്ക് വേറൊരു ക്ലൈമാക്സ് ശരിക്കും സെലിബ്രേറ്റ് ചെയ്യപ്പെടും.
എനിക്ക് അറിയില്ല നിങ്ങൾ ഈ ക്ലൈമാക്സ് ഒന്ന് ഐ ഡോണ്ട് നോ ഹൗ പീപ്പിൾ ഗോണ ടേക്ക് ഇറ്റ്, ബട്ട് ഇതായിരുന്നു എൻ്റെ ക്ലൈമാക്സ്.
പേഴ്സണലി അത് കേൾക്കുന്ന സമയത്ത് ഒരുപാട് അത് ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം, അങ്ങനത്തെയും ചർച്ചകൾ ഇവിടെ
ഉണ്ടാവുന്നുണ്ടോ?
ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശേഷം സിനിമയിൽ പറയുന്ന പോലെ ഇപ്പം സംസാരിക്കുന്ന സമയത്തും അതെ, ജീവിതത്തിനോട് വളരെ പോസിറ്റീവായിട്ട്, ഇപ്പം ഷിജു ഭക്തൻ എന്ന ആളുടെ ക്യാരക്ടർ പോലെ തന്നെ വളരെ പോസിറ്റീവായിട്ട് ഇരിക്കുന്നു, വളരെ പ്രതീക്ഷയോടെ ഹോപ്പാണ്, ഹോപ്പിൽ ജീവിക്കുന്ന ഒരാളാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനോടും ജീവിതത്തിൽ അങ്ങനെ തന്നെയാണോ ജീവിതത്തിൻ്റെ ഒരു
ജീവിതത്തിൽ? ഞാൻ സാധാരണ എല്ലാവരെ പോലെയും ഡിപ്രഷനിലേക്ക് പോകാറുണ്ട്, എനിക്ക് ആൻസൈറ്റികൾ ഉണ്ടാവാറുണ്ട്, ഇതൊക്കെ ഉണ്ട്. അതിൽ മുങ്ങിത്താന്ന് പോവാതിരിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്, അതേ ഉള്ളൂ. അപ്പോൾ ഹോപ്പ് എന്നുള്ളതിനെക്കാട്ടും ഉപരി ഞാൻ കാണുന്നത് എനിക്ക് ഇവിടെ ജനിക്കാൻ പറ്റിയതും ജീവിക്കാൻ പറ്റുന്നതും ഒരു നല്ല അവസരമാണ്, ഭാഗ്യമാണ്. ഒരുപാട് ബീജങ്ങളും അണ്ടങ്ങളും ഒന്നും അല്ലാതെ പോയിട്ടുള്ള സ്ഥലത്ത് ഞാനൊരു കുഞ്ഞായി ജനിച്ച അവസ്ഥ എനിക്ക് ഭാഗ്യം തരുന്നതാണ്. അപ്പം ഈ അവസരം ഭംഗിയാക്കി തീർക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്, മറ്റാരുടെ ആവശ്യമല്ല. അതിനു വേണ്ടി ദൈനംദിനം ശ്രമിക്കുന്ന ഒരാളാണ്, അതേ എനിക്ക് പറയാൻ പറ്റൂ. അല്ലാതെ അത് ഹോപ്പാണോ അല്ലെങ്കിൽ എനിക്ക് എനിക്കിതൊക്കെ ഉണ്ടാവാറുണ്ട്. സാധാരണ എല്ലാവർക്കും വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും ഫേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സങ്കടവും വിഷമവും ദേഷ്യവും എല്ലാത്തിൽ കൂടി അതൊക്കെ അതിൻ്റെ ഭംഗി കൂട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതെല്ലാം കടന്ന് അപ്പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് മനോഹരമായിട്ടുള്ളൊരു ഒരു ഒരു ചെറിയ കണിക അളവിൽ കിട്ടുന്ന സന്തോഷമുള്ളത്. അപ്പോൾ അത് വരും, അങ്ങനെ തന്നെയാണ് നോക്കിക്കാണുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ.
എനിക്ക് തോന്നുന്നത് കേൾക്കുമ്പോൾ ആ മുന്നോട്ട് ആ പാട്ടില്ലേ, അത് പാടാൻ
പറ്റും. കാറ്റും കടലും കരയും താണ്ടി പോ നീ പോ, കൂടുവിട്ട് പാറി പറന്നു പോ നീ പോ, വേദനയേ നീ പോ, ഓർമ്മകളായി നീ പോ, മറന്നു പോ എല്ലാം, മറന്നു പോ മറന്നു പോ എല്ലാം, മറന്നു പോ മുന്നോട്ട് 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 നോക്ക് നീ മുന്നോട്ട് ദേ മുന്നോട്ട്.
പാട്ടിൽ പറയുന്ന പോലെ തന്നെ മുന്നോട്ട് മുന്നോട്ട്, അത് തന്നെയാണ് ഒരു പ്രേക്ഷക എന്ന നിലയിൽ ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. എല്ലാവിധ ആശംസകളും.
താങ്ക് യു.